കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രമുണ്ടാകട്ടെ.
ഉച്ചവിഗതം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ ഏകദേശം 11 വാക്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. തുടർന്ന് 12 വാക്യം തുടങ്ങി നമുക്ക് ധ്യാനിക്കാം.
12 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: രാജാവ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ എൻ്റെ ജടമാംസി സുഗന്ധം പുറപ്പെടുവിക്കുന്നു. എൻ്റെ പ്രിയൻ എനിക്ക് സ്ഥലങ്ങളുടെ മധ്യേ കിടക്കുന്ന മുറിൻകെട്ട് പോലെയാകുന്നു. എൻ്റെ പ്രിയൻ എനിക്ക് എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചിക് പൂക്കുല പോലെ ഇരിക്കുന്നു. എൻ്റെ പ്രിയ, നീ സുന്ദരി തന്നെ. നിന്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണ് പോലെ ഇരിക്കുന്നു. എൻ്റെ പ്രിയനെ, നീ സുന്ദരൻ, നീ മനോഹരൻ. നമ്മുടെ കിടക്കയും പച്ചയാകുന്നു. നമ്മുടെ വീടിൻ്റെ ഉത്തരം ദേവദാരുവും കഴുക്കോൾ സരളവൃക്ഷവുമാകുന്നു. ആത്മീയ ഹൃദയകണ്ണുകൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഭാഗങ്ങളും ചിന്തകളും തരുന്ന ഈ വേദഭാഗം, രക്ഷിക്കപ്പെടാത്ത മനുഷ്യന് ഇതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയില്ലെന്ന് മാത്രമല്ല, തെറ്റായ രീതിയിലേക്ക് അവൻ്റെ മനസ്സിനെ ഒരുപക്ഷെങ്കിൽ പോകുവാനായിട്ട് സാധ്യതയുമുള്ള വേദഭാഗങ്ങളാണ്. എന്നാൽ ദൈവജനത്തെ സംബന്ധിച്ച് കർത്താവും സഭയുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ആഴമേറിയ വാസ്തവത്തിൽ ആ ബന്ധവും സ്നേഹവും മാധുര്യവും അയവിറക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേദഭാഗങ്ങളാണ്. 12 വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്, രാജാവ് ഭക്ഷണത്തിരിക്കുമ്പോൾ എൻ്റെ ജടമാംസി സുഗന്ധം പുറപ്പെടുവിക്കും. While the king sitteth at his table, my spikenard sendeth forth its fragrance. ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയുടെ സന്ദർഭമാണ്. വെളിപ്പാട് ദിവസം 3:20 കർത്താവ് പറഞ്ഞു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒന്നിച്ച് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയെ കാണിക്കുന്നു. ഒരു മേശയിൽ ഇരിക്കുക കൂട്ടായ്മയെ കാണിക്കുന്നു. മെഫിബോശത്തിനോട് ദാവീദ് ആവശ്യപ്പെട്ടു, നീ എൻ്റെ മേശയിൽ നിത്യം ഭക്ഷണം കഴിക്കണം. വാസ്തവത്തിൽ മെഫിബോശത്തിനോട് ആ ഭാഗം ശ്രദ്ധിച്ചാൽ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തിട്ട് അവൻ്റെ അപ്പൻ്റെ നിലം കൊടുത്തു. ശിബയുടെ ഭവനത്തുള്ള ഒരു വൃത്യന്മാരായി. ദാവീദ് അവനോട് വളരെ കരുണ കാണിച്ചു. ദാവീദ് അവനോട് ആകെ ആവശ്യപ്പെട്ട ഒറ്റ കാര്യം ആ മേശയിൽ ഭക്ഷിക്കണമെന്ന് മാത്രമാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ദൗ ഷാൽ ഈറ്റ് കണ്ടിന്യൂ അറ്റ് മൈ ടേബിൾ. ദാറ്റ് വാസ് എ കമാൻഡ്. ദാവീദ് മെഫിബോശത്തിനോട് പറഞ്ഞ ഒരു കമാൻഡ്, നീ എൻ്റെ മേശയിൽ ഭക്ഷണം കഴിക്കണം. ദൗ ഷാൽ ഈറ്റ് കണ്ടിന്യൂലി അറ്റ് മൈ ടേബിൾ. ദാവീദ് ആ പറഞ്ഞതുപോലെ തന്നെ കർത്താവ് എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. ആ കർത്താവിൻ്റെ ശരീരത്തെയും രക്തത്തെയും ഓർപ്പിക്കുന്ന അപ്പവീഞ്ഞുകൾ എടുത്ത് കാണിച്ചിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഞാൻ വരുവോളം ഭക്ഷിക്കണം. ദാവീദ് മെഫിബോശത്തിനോട് പറഞ്ഞത്, ദൗ ഷാൽ ഈറ്റ് കണ്ടിന്യൂലി അറ്റ് മൈ ടേബിൾ. ഇവിടെ വാസ്തവത്തിൽ ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുടെ ചിത്രമാണ്. സഭയും ക്രിസ്തുമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ആ കൂട്ടായ്മയുടെ സന്ദർഭമാണ് ഇവിടെ കാണിക്കുന്നത്. സഭയുള്ള ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ചിന്തയുമാണ്. നോക്കുക, ഇവിടെ രാജാവ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ, വൈൽ ദ കിങ് സിറ്റ് അറ്റ് ഹിസ് ടേബിൾ, രാജാവ് അവളോടുള്ള ആ സ്നേഹ ആത്മീക ബന്ധത്തിൽ തൃപ്തനായിരിക്കുന്ന ഒരു സന്ദർഭം. എ ടൈം ഓഫ് റിയൽ സ്പിരിച്വൽ ജോയ്, എ ടൈം ഓഫ് റിയൽ സ്പിരിച്വൽ കമ്മ്യൂണിയൻ, എ ടൈം ഓഫ് റിയൽ സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ. വാസ്തവത്തിൽ കർത്താവിൻ്റെ ഹൃദയം കുളിർമ കൊള്ളുന്ന ഒരു സന്ദർഭമാണ്. ഈ വിധത്തിൽ അവൻ്റെ ജനം അവനോടൊത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ, കൂട്ടായ്മ ആചരിക്കുമ്പോൾ, അവനോടൊത്ത് മേശയിലായിരിക്കുമ്പോൾ, അവനോടൊത്ത് പ്രമോദിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണ്. അവൻ്റെ പ്രയത്നബലം കണ്ട് അവൻ തൃപ്തനാകുകയാണ്. ഇതാണ് രാജാവ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ. പക്ഷെങ്കിൽ നോക്കുക, ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ മേശ ആരുടെ മേശയാണ്? രാജാവിൻ്റെ മേശയാണ്. While the king sitteth at his table, sitteth at his table, അവൻ്റെ മേശയിൽ ഇരിക്കുമ്പോൾ എന്നാണ് കർത്താവ് തൻ്റെ മേശയെക്കുറിച്ച് പറഞ്ഞു. കർത്താവിൻ്റെ മേശയാണ്, നമ്മുടെ ആരുടെ അല്ല. ഈ മേശയിലേക്ക് നമുക്ക് സ്വാഗതം കിട്ടിയിരിക്കുകയാണ്. ദാവീദിൻ്റെ മേശയിലേക്ക് മെഫിബോശത്തിന് സ്വാഗതം കിട്ടിയിരിക്കുകയാണ്. ഇവിടെ നോക്കുക, ഈ മേശയെക്കുറിച്ച് നമ്മൾ ഓർത്തു, ഈ രാജാവ് ആരാണ്? ശലോമോനാണ്. ശലോമോനാണ്. ഈ ശലോമോൻ്റെ മേശയെക്കുറിച്ച് വചനത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് അല്പസമയം അവിടേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. രാജാവിൻ്റെ ശലോമോൻ്റെ മേശയെക്കുറിച്ച് തിരുവചനത്തിൽ പറയുന്ന ചില ഭാഗങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ മേശയുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. 1 രാജാക്കന്മാർ 4:1 രാജാവിൻ്റെ മേശ, അത് ശലോമോൻ്റെ മേശയാണ്. 1 രാജാക്കന്മാർ 4:1 പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ട ഈ ഭാഗങ്ങളിൽ ആ മേശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിക്കുക. 1 രാജാക്കന്മാർ 4:22 വാക്യം: ശലോമോൻ്റെ നിത്യ ചെലവ് ദിവസം 1 ന് 30 പറ നേരിയ മാവ്, 60 പറ സാധാരണ മാവ്, മാൻ ഇളമാൻ പ്ലാവ്, പുഷ്ടിപുരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിപ്പിച്ച 10 കാളയും മേച്ചുപ്പുറത്ത് 20 കാളയും 100 ആടുമായിരുന്നു. ശ്രദ്ധിച്ചോ, അതിൻ്റെ 10:5 കൂടെ നോക്കണം. ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. 10:5, അവൻ പണിത അരമനയും അവൻ്റെ മേശയിലെ ഭക്ഷണവും അവൻ്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും അവൻ്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവൻ്റെ പാനപാത്രവാഹന്മാരെ യഹോവയുടെ ആലയത്തിലേക്കുള്ള അവൻ്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരന്ന് പോയി. ശബരാജ്ഞി ആ രാജാവിൻ്റെ മേശയിലെ ഭക്ഷണങ്ങളും വിഭവങ്ങളും കണ്ടിട്ട് അമ്പരന്ന് പോയി. എന്നാൽ നാലാം അധ്യായത്തിൽ ആ മേശയിൽ വിളമ്പുന്ന വിഭവം എന്തെന്നുള്ളത് എടുത്തു പറഞ്ഞു. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ശലോമോന്റെ നിത്യ ചെലവ് 30 പറ നേരിയമാവ്. ഈ മേശയെക്കുറിച്ച് പഠിച്ചു നോക്കിയാൽ അവിടെ മീൻ വിളമ്പുന്നില്ലേ, അവിടെ വിളമ്പുന്നത് എന്തെന്ന് പറഞ്ഞു. അവിടെ വിളമ്പുന്നത് ഒന്നുകിൽ അത് മാവ് കൊണ്ടുള്ള ഭക്ഷണവും അല്ലെങ്കിൽ അത് മാംസം കൊണ്ടുള്ള ഭക്ഷണവുമാണ്. ആണോ? യെസ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ശലോമോന്റെ മേശയിൽ വന്ന ഭക്ഷണം ഒന്നുകിൽ അത് മാവ് കൊണ്ടുള്ള ഭക്ഷണമാണ് അല്ലെങ്കിൽ അത് മാംസം കൊണ്ടുള്ള ഭക്ഷണമാണ്, മറ്റൊന്നുകൂടെ ഒന്നില്ലേ. ഇതെന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? നമ്മളിത് വചനത്തെ ശ്രദ്ധിച്ചു നോക്കിയാൽ യാഗങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കും പഠിക്കുന്നവർക്കും അറിയാം, യാഗങ്ങള് 5 യാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ യാഗങ്ങളിൽ യാഗപീഠത്തിങ്ങൾ അർപ്പിക്കുന്നത് ഈ രണ്ട് വസ്തുയാണ്. ഒന്നുകിൽ മാവ് കൊണ്ടുള്ളത്, അതാണ് ലേവ്യ 2 ഭോജനയാഗം, മീൽ ഓഫറിങ്. മാവ് നേരിട്ട് കൊണ്ടുവരാം, മാവ് വടയായിട്ടോ ദോശയായിട്ടോ അർപ്പിക്കാം. ഒന്നുകിൽ ആ മാവ് അല്ലെങ്കിൽ മാംസം മൃഗത്തെയാണ് അർപ്പിക്കുന്നത്. മാത്രമല്ല, വീണ്ടും ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൽ വരുമ്പോൾ കരപൂരണ യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പുരോഹിതന്മാരുടെ കോൺസെക്രേഷൻ, സാക്രിഫൈസ്, റാം ഓഫ് കോൺസെക്രേഷൻ, കരപൂരണ യാഗം, കരത്തെ പൂരിപ്പിക്കുന്ന യാഗം. പൗരോഹിത്യ സൂക്ഷിക്കും മുമ്പ് അവരുടെ കരങ്ങളിൽ കൊട്ടയിൽ നിന്ന് അപ്പവും അവർക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട യാഗവസ്തുക്കളുടെ മാംസവും ഒക്കെ കയ്യിലെടുത്ത് നിറയ്ക്കുകയാണ്. ഈ കരങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ കരം ആ അപ്പം കൊണ്ടും ആ മാംസം കൊണ്ടും നിറയ്ക്കുകയാണ്, കരപൂർണ്ണം ചെയ്യുകയാണ്, കര പൂർണ്ണം ചെയ്യുകയാണ്, കോൺസെക്രേറ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഭാഗങ്ങളെല്ലാം ഒന്നുകിൽ മാവ് അല്ലെങ്കിൽ മാംസം? ഇനി നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മേശ ഓർക്കാം. ഈ മേശയിൽ വരുന്ന രണ്ട് വസ്തുത എന്താണ്? ഒന്നുകിൽ ആ ബ്രെഡ് അതപ്പം അല്ലെങ്കിൽ രക്തം ആ ശരീരത്തോടുള്ള ബന്ധത്തിൽ കാണിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവിശ്വാസ്യമായ വചനത്തിൻ്റെ മഹത്വം ശ്രദ്ധിക്കുക. നമ്മൾ കർത്താവിൻ്റെ മേശയിൽ വരുമ്പോൾ, യേശുക്രിസ്തുവിനോടുകൂടെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ, അവിടെ വിളമ്പുന്ന വസ്തുതകൾ ഒന്നുകിൽ അവൻ്റെ ജീവിതം, ആ ജീവിതത്തെ വരച്ച് കാണിക്കുന്ന ഭോജനയായി ബ്രെഡ്, അല്ലെങ്കിൽ അവൻ്റെ മരണത്തെ വരച്ച് കാണിക്കുന്നു. സ്തോത്രം. ഒന്ന് ചിന്തിച്ചു ചോദിക്കേ, ഈ രണ്ടെണ്ണം അല്ലാതെ ആ മേശയിൽ നമ്മൾ വേറെ ഒന്നും കൊണ്ടുവരുന്നില്ല. ആരാധന എന്ന് പറയുമ്പോൾ രാജാവിനോടൊത്ത് മേശയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ സാക്ഷ്യം പറയുന്ന സമയമല്ലേ? അവിടെ നമ്മൾ വാസ്തവത്തിൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുന്ന സമയമല്ലേ? അവിടെ രാജാവിൻ്റെ മേശയിൽ വിളമ്പുന്ന വിഭവങ്ങളുള്ള ബന്ധത്തിൽ രാജാവിനുള്ള കൂട്ടായ്മയാണ്. നമുക്ക് കൂട്ടായ്മ അവിടെയാണ്. ആരാധനയുടെ മനോഹരമായ മറ്റൊരു ചിത്രം ഇവിടെ കാണുകയാണ്. കർത്താവിനെ ആരാധിക്കാൻ വരുമ്പോൾ ആ മേശയിൽ വിളമ്പുന്നത് ഒന്നുകിൽ അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവൻ്റെ ഭരണം. ശലോമോന്റെ മേശയെക്കുറിച്ച് അത് വായിക്കുന്നു. ഇത് ചിന്തിച്ചപ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ ഓർത്തു. ഒന്നേക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 27 നോക്കട്ടെ. 27 യെസ്. കാര്യക്കാരന്മാരിൽ ഓരോരുത്തരും ഓരോ മാസത്തേക്ക് ശലോമോൻ രാജാവിൻ്റെ പന്തി ഭോജനത്തിന് കൂട്ടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഭോജന പദാർത്ഥങ്ങൾ കുറവ് കൂടാതെ എത്തിച്ചു കൊടുക്കും. അതിൻ്റെ 7-ാം വാക്യം, രാജാവിനും രാജഗൃഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുപ്പാൻ ശലോമോൻ ഇസ്രായേലിലൊക്കെയും 12 കാര്യക്കാരന്മാരുണ്ടായിരുന്നു. 12 കാര്യക്കാര് ആ മേശയിൽ ഒന്നിനും കുറവില്ലാതെ എത്തിച്ചു കൊടുക്കുന്നു. ആ എത്തിച്ചു കൊടുത്തത് അവൻ്റെ മേശയിൽ വിളമ്പുന്ന മാവ് കൊണ്ടുള്ള ഭോജനം അല്ലെങ്കിൽ മാംസം കൊണ്ടുള്ള ഭോജനം. കർത്താവിൻ്റെ ദാസന്മാരുള്ള ബന്ധത്തിൽ, ശുശ്രൂഷകളുടെ ബന്ധത്തിൽ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളെ ആ മേശയുള്ള ബന്ധത്തിൽ ആദ്യം ചിന്തിച്ച കാര്യം ഇതാണ്. ഇത് രാജാവും അവളുമായിട്ടുള്ള കൂട്ടായ്മ, ആ മേശയിൽ വിളമ്പുന്ന ഭക്ഷണം. നോക്കുക, ഇത് ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ ഒരു ചിത്രമാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല, നമ്മൾ അല്പം ഡീറ്റെയിൽ ആയിട്ട് പോകും പിന്നെ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാട്ടെ, ഇങ്ങനെ ഈ രാജാവുമായിട്ടുള്ള കൂട്ടായ്മയിലെ മേശയിലിരിക്കുമ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ ജടമാംസി സുഗന്ധം പുറപ്പെടുവി. മൈ സ്പെക്കനാഡ്സ് സെൻഡത് ഫോർ ദ ഫ്രാഗ്രൻസ്. വചനത്തിൽ പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ ഈ ജഡമാംസയെക്കുറിച്ച് ആകെ പറഞ്ഞിരിക്കുന്ന ഉത്തമ നിയമത്തിലേ ഉള്ളൂ. പുതുനിയമത്തിലുണ്ട്, പഴയ നിയമത്തിൽ ആകെ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്ഥലത്തേ ഉള്ളൂ. ഒന്ന് ഉത്തമഗീതം 1:12, മറ്റൊന്ന് 4:13. 4:13 നിന്റെ ചിനപ്പുകൾ വിശിഷ്ട ഫലങ്ങളോടുകൂടിയ മാതളത്തോട്ടവും മൈലാഞ്ചോടുകൂടിയ ജഡമാംസയും. പഴയ നിയമത്തിൽ ഈ രണ്ട് ഭാഗത്തല്ലാതെ ഈ ജഡമാംസ അല്ലെങ്കിൽ സ്പെക്കിനാഡിനെ കുറിച്ച് പറയുന്നില്ലേ? ഇത് പുതിയനിയമത്തിൽ വരുമ്പോൾ വളരെ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലമെന്നാണ് വായിക്കുന്നത്. നമുക്ക് ആ ഭാഗം എടുക്കാം, അവിടെ നോക്കാം. എന്നാൽ ഈ ജഡമാംസി ഇത്ര വില പിടിക്കാൻ കാരണം എന്നാണെന്നറിയാമോ? ഈ സാധനം ഇന്ത്യയിലുണ്ടാകുന്ന സാധനമാണ്. നോർത്ത് ഇന്ത്യയിലെ ഹിമാലയത്തിൻ്റെ ചരിവിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ ചെടിയാണ് ജടമാംസി. അതിൻ്റെ ഇലയും അതിൻ്റെ കമ്പുകളൊക്കെ പൂട പോലെ ഇരിക്കും, പൂട കൊണ്ട് കവർ ചെയ്തിരിക്കുക, രോമം പോലെ. അത് മുഴുവൻ എടുത്ത് വാച്ചിയൊക്കെ അതിൽ നിന്ന് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യും. അതാണ് ജടമാംസി തൈലം. അത് ഹിമാലയത്തിൻ്റെ സാധനങ്ങളിൽ, നോർത്ത് ഇന്ത്യയിൽ മാത്രമേ ഈ സാധനം ലോകത്തിലുണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ വാച്ചിയെടുത്ത വസ്തുത വളരെ വിലപിടിപ്പുള്ള ഒരു ഓയിലാണ്, വളരെ സൗരഭ്യമുള്ള ഓയിലാണ്, ഞരമ്പ് രോഗങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിച്ചിരുന്ന ഓയിലാണ്. കർത്താവിൻ്റെ ഋഷിമരണത്തോടുള്ള ബന്ധത്തിൽ മറിയ അത് അർപ്പിക്കുന്നതായിട്ട് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നു. പുതിയ നിയമത്തിൽ പിന്നീട് ഇതിനെക്കുറിച്ച് റെഫറൻസ് വരുന്നത് കർത്താവിൻ്റെ ക്രൂശുമരണത്തോടുകൂടെ മറിയ അത് അർപ്പിക്കുന്ന സംഭവമാണ്. ലൂക്കോസ് 10:39 മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. ഈ മറിയ കാൽക്കൽ വന്നിരുന്ന് കേൾക്കുകയാണ്. കർത്താവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് പറഞ്ഞത് അവൾക്ക് മനസ്സിലായി. ശിഷ്യന്മാരുടെ കാതുകളിൽ ആ ശബ്ദം വീണിട്ട് അവർക്ക് മനസ്സിലായില്ല. കർത്താവിൻ്റെ മരണമടുത്തൊന്നും മരണത്തെക്കുറിച്ചുള്ള അറിവ് മറിയക്കുണ്ടായി. മറിയ വളരെ വില കൊടുത്ത് മേടിച്ചു വെച്ചിരുന്ന ഒരു സാധനമാണ് ഈ സ്വച്ഛ ജടമാംസി തൈലം. തിരുവനന്തപുരത്തിൽ വായിക്കുന്നുണ്ട് വിലയേറിയ തൈലം. ആ വിലയേറിയ തൈലം എന്ന് തന്നെ യോഹന്നാന്റെ സുവിശേഷം 12 നമ്മൾ വരുമ്പോൾ അതിൻ്റെ വിലയറിയാം. 12:3 അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജടമാംസി തൈലം ഒരു നാത്തിലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. അതിൻ്റെ 5 ഈ തൈലം 300 വെച്ച് ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നു. അപ്പോൾ നോക്കിയേ, ആ തൈലത്തിൻ്റെ വില 300 നമ്മൾ മത്തായി 20:2 വരുമ്പോൾ, 1:2 വരുമ്പോൾ ഒരു ദിവസത്തേക്ക് 1 കൂലി പറഞ്ഞു. അപ്പോൾ 300 എന്ന് പറഞ്ഞാൽ 300 ഒരു വർഷം ഒരു പുരുഷൻ ജോലി ചെയ്താൽ കിട്ടുന്ന പണമാണ് 300. മറിയ ആ തൈലം കർത്താവിൻ്റെ പാദത്തിൽ പൂശാൻ എടുക്കുമ്പോൾ അതിൻ്റെ വിലയൊന്ന് ചിന്തിക്കുക. ഒരു ദിവസത്തെ കൂലി 1 300 വെച്ച് കൊടുക്കാന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ ഒരു വർഷം അധ്വാനിക്കുന്ന പണമാണ് ആ തൈലത്തിൻ്റെ വില. അതാണ് അതിൻ്റെ വിലയേറിയ തൈലം എന്ന് പറഞ്ഞു. ആ തൈലം കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവൾ പൊട്ടിച്ച് ഭരണി പൊട്ടിച്ച് കർത്താവിൽ അത് പൂശുകയാണ്. കർത്താവ് പിന്നീട് പറഞ്ഞു, ഇത് എൻ്റെ മരണത്തിനായിട്ട് അവള് വെച്ചാണെന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മറിയയ്ക്ക് കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു, കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് കർത്താവിൻ്റെ മരണത്തിന് മുന്നിൽ അവൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് അവൾ ചെയ്തു. അതല്ല എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, മർക്കോസ് 16 നിർത്താട്ടെ. മർക്കോസ് 16, പിന്നെ ചില സ്ത്രീകൾ കർത്താവിനെ പൂശാൻ പോയി. മർക്കോസിൻ്റെ സുവിശേഷം 16:1 1 ശബത്ത് കഴിഞ്ഞ ശേഷം മക്തലക്കാരത്തി മറിയയും യാക്കോവിൻ്റെ അമ്മ മറിയയും ശലോമോയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. 8 ഓക്കെ. ആഴ്ചവട്ടത്തിൻ്റെ 1 അധികാലത്തെ സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവനെ നോക്കിയാറെ കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലിയതായിരുന്നു. കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ളനിലങ്ങി ധരിച്ചൊരു ബാല്യക്കാരനെ ഇരിക്കുന്നത് കണ്ടു. അവനവരോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട നസറായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവനിവിടെ ഇല്ല. പ്രിയപ്പെട്ട സൗരീശ്വരന്മാർ എന്ന് ചിന്തിച്ചേ, ശബത്ത് കഴിഞ്ഞ് ശേഷം മക്തലക്കാരത്തി മറിയയും യാക്കോവിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ചില സ്ത്രീകൾ സുഗന്ധവർഗം വാങ്ങി കർത്താവിനെ പൂശാൻ കൊണ്ടുപോവുകയാ. അവർ പൂശിയോ? പൂശിയില്ല. അവരും സുഗന്ധവർഗം മേടിച്ചുകൊണ്ടുപോയി, പൂശിയില്ല. മറിയോ? മറിയാതെ പൂശി. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മർക്കോസ് 14:8 കർത്താവ് പറയുന്നുണ്ട്, അവൾ കല്ലറയുടെ അടക്കത്തിനായി ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നതെന്ന് പറയുന്നു. കല്ലറയുടെ അടക്കത്തിനായി എന്റെ ദേഹത്ത് മുമ്പ് കൂട്ടി ചെയ്താണെന്ന് അവളെ കുറിച്ച് പിന്നെ പറഞ്ഞു. ഷീ ഹാഡ് ഡൺ വാട്ട് ഷീ കുഡ്. നോക്ക, കർത്താവിന്റെ പുനരുദ്ധാന ശേഷം ആ പൂശുവാൻ ചിലത് ഇത് മേടിച്ചുകൊണ്ട് പോയിട്ട് അവർക്ക് സാധിച്ചില്ലേ? നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമല്ലേ? നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് കർത്താവിന് വേണ്ടി ചെയ്യുവാനുള്ള അവസരം നമുക്ക് കിട്ടില്ല. മറിയ അവൾക്ക് സമയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അവളുടെ വിലയേറിയ സകലതും കർത്താവിന് കൊടുത്തുകൊണ്ട് അവനെ പൂശുമ്പോൾ യൂദാസ് ചോദിച്ചു, ഈ വിലയേറിയ തൈലം 300 കൊടുത്ത് ദരിദ്രന്മാർക്ക് വിൽക്കാമായിരുന്നല്ലേ? നല്ലൊരു ചിന്തയാണല്ലേ. പക്ഷെ അവിടെ ഞാൻ ഇങ്ങനെ പറയട്ടെ, യൂദായ്ക്ക് കർത്താവിൻ്റെ വില മനസ്സിലായില്ല, കർത്താവിൻ്റെ വാല്യൂ. മറിയയ്ക്ക് അവൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞു. യൂദായ്ക്ക് അത് ഈ വെറും ചെലവെന്ന് പറഞ്ഞപ്പോൾ മറിയയ്ക്ക് അവൾക്കുള്ളതെല്ലാം കൊടുക്കുവാൻ കഴിഞ്ഞത് ആ കർത്താവിൻ്റെ വില അവൾ മനസ്സിലാക്കിയോണ്ടാണ്. ഇവിടെ ആ ജടമാംസി തൈലത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ബൈബിളിൽ കിട്ടുന്ന റെഫറൻസ് ഇവിടെ മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിലൂടെ 2, പുതിയ നിയമത്തിലൂടെ 2. നോക്കാം, ഇത് ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യമാണ്. ഇന്ന് നമ്മൾ മറിയ ഒരിക്കൽ കർത്താവിൻ്റെ മരണത്തോടെ ബന്ധത്തിൽ കല്ലറയിൽ അടക്കത്തിനായി എൻ്റെ ദേഹത്ത് മുമ്പ് കൂട്ടി പൂശി. ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ കാണുവാൻ കഴിയുന്നില്ലേ? ഈ കഥാവിനെ നമുക്ക് അച്ചടി കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നില്ല. പക്ഷെങ്കിൽ അവന്റെ അഭാവത്തിൽ അവനോടത്തുള്ള കൂട്ടായ്മ നമ്മൾ ആത്മീയമായിട്ട് അനുഭവിക്കുകയാണ്. നമ്മൾ ആ ക്രിസ്തുമേശയുള്ള ബന്ധത്തിൽ അടുത്തു വരികയാണ്, അവനെ ആരാധിപ്പാൻ അടുത്തു വരികയാണ്. അടുത്തു വരുമ്പോൾ എന്ത് ചെയ്യുന്നു? എന്റെ ജഡമാംസി സുഗന്ധം പുറപ്പെടുവിക്കുന്നു. അവരുടെ ഉള്ളിൽ നിന്ന് ആ സൗരഭ്യം പുറത്തേക്ക് വരികയാണ്. മറിയ അത് പൊട്ടിച്ചപ്പോൾ ആ ദേവാലയം മുഴുവൻ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. അതുപോലെ ഒരുക്കപ്പെട്ട ചിന്തകളും ഒരുക്കപ്പെട്ട ധ്യാനവുമായി ആ വിലയേറിയ സുഗന്ധ തൈലവുമായി അടുത്തു വരുന്ന ദൈവജനം അവന്റെ സന്നിധിയിൽ ആ മേശയിൽ ഇരിക്കുമ്പോൾ അവരൊരാൾ മതി അതൊന്ന് പൊട്ടിച്ചാൽ ആ ദേവാലയം മുഴുവൻ സൗരഭ്യം കൊണ്ട് നിറയുകയാണ്. ഒന്ന് ചിന്തിച്ചു വയ്ക്കേ, ഒരാൾ മതി സഭായോഗത്തിൽ നിന്ന് ഒരുങ്ങി വന്നാൽ അന്ന് അവിടെ സുഗന്ധം പരക്കും. പലപ്പോഴും സുഗന്ധം പരക്കാത്തതിന്റെ കാരണം എന്നാ? ആരും ഒരുങ്ങിയിട്ടില്ല. ഒരാളെങ്കിലും ഒന്നൊരുങ്ങി അവന്റെ മഹത്വം വിലയും മനസ്സിലാക്കി. മറിയ പറഞ്ഞതുപോലെ രാജാവ് ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ എന്റെ സുഗന്ധി മൈ സ്പിക്കനാബിൽ സെൻഡർ ഫോർത്ത് ഇൻ ഫ്രാഗ്രൻസ്, അതിന്റെ സൗരഭ്യം അത് പുറപ്പെടുവിക്കും. കഥാവിന് സ്തോത്രം. അതിന്റെ ചിന്ത വീണ്ടും നമ്മൾ ചിന്തിച്ചു നോക്കാം. 13 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മള് ഇംഗ്ലീഷ് ബൈബിള് അല്പം കൂടെ വ്യത്യാസമാണ്. എ ബണ്ടിൽ ഓഫ് മിറൈസ് മൈ വെൽ ബെലവഡ് ഇൻ ടു മീ ഹീ ഷാൽ ലൈ ഓൾ നൈറ്റ് ബിറ്റ്വീൻ മൈ ബ്രസ്റ്റ്. ഓൾ നൈറ്റ് എന്നുള്ളത് മലയാളത്തിൽ വന്നിട്ടില്ലേ, രാത്രി എന്നുള്ളത് വന്നിട്ടില്ലേ. ഈ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ പലസ്തീനിലെ സ്ത്രീകള് ഈ മൂരിന്റെ തൈലം ചെറിയ കുപ്പിയിലാക്കി കോർക്കൊണ്ട് അടച്ചിട്ട് അവരുടെ മാർബിന്റെ മധ്യത്തിൽ അവർ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. അവര് നടന്നു പോകുന്ന ഇടത്തിലൊക്കെ ഈ മൂരിന്റെ മണം വരും, പക്ഷെ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. കാരണം അത് മാർബിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക, ബിറ്റ്വീൻ മൈ ബ്രസ്റ്റ്, ആ മൂരിന്റെ തൈലം വെച്ചിരിക്കുക. പക്ഷെ അവർ പോകുന്നിടത്തൊക്കെ ഒരു മൂരിന്റെ മണം ഉണ്ട്, എവിടെ നിന്ന് വരുന്നതെന്ന് അറിയില്ല. അവൾ പറഞ്ഞ് ശ്രദ്ധിച്ചേ, ഈ മൂര് എന്തിനെ കാണിക്കുന്നു എന്നുള്ള ആദ്യം മനസ്സിലാക്കിയാൽ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകും. വളരെ പ്രാധാന്യമാണ് മൂര് എന്ന് പറഞ്ഞു. മൂര് ഇപ്പൊ നമ്മൾ ചിന്തിച്ചോളൂ തന്നെ ഒരു ചെറിയ ചെടിയാണ്, ആ ചെടിയിൽ നിന്നുള്ള ഇൻഗ്രീഡിയന്റ് ആണ്. അതായത് ആ അറേബ്യൻ എത്യോപ്യയിലും സോമാലി ലാൻഡ്സിലും ഉണ്ടാകുന്ന ഒരു ചെടിയിൽ നിന്ന് മാർക്കിൽ നിന്നോ മറ്റോ ഒക്കെ എടുക്കുന്ന ഒരു സാധനമാണ് ഇത്. ക്രിസ്റ്റൽ പോലെ വരുന്ന അത് എണ്ണയ്ക്കകത്തിട്ട് അലിഞ്ഞിട്ട് ഒരു തൈലമാകുമെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാലും മൂര് നമ്മളൊന്ന് ചിന്തിച്ചു വയ്ക്കുകയും ഈ മൂരിന് വളരെ പ്രാധാന്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ 3 സന്ദർഭങ്ങളിൽ ആ മൂര് കാണുന്നു. 1 മത്തായി സുവിശേഷം 2:11 അല്ലേ, 2:11 എന്ത് സംഭവിച്ചു? കർത്താവിന്റെ ജനനത്തിങ്കൽ പൊന്നെ മൂര് കുന്തിരുക്കം കാഴ്ചവെച്ചു. മൂര് നമ്മളൊന്ന് ആലോചിച്ച് വെക്കാം. മൂര് എന്ന് പറഞ്ഞാൽ അതിന്റെ രുചി കയ്പാണ്, പക്ഷെ നല്ല ഓർഡർ സ്മെല്ലാണ്, നല്ല മണമാണ്. മൂര് നല്ല മണമാണ്, പക്ഷെങ്കിൽ അത് കയ്പാണ്. നമ്മള് വെളിപാട് ദിവസം 2 സ്മിർണ എന്ന വാക്ക് ഒരു സഭയെ കുറിച്ച് വായിക്കുന്നുണ്ട്. സ്മിർണ സഭ, സ്മിർണ എന്ന വാക്കിന്റെ അർത്ഥം മൂരെന്ന്. ആ സ്മിർണ സഭയെ കുറിച്ച് എന്നാൽ ചിന്തിച്ചു വയ്ക്കേ, പീഡിപ്പിക്കപ്പെട്ട 200 റോമൻ ചക്രവർത്തിമാർ കൊന്നുകൊണ്ടിരുന്ന സഭ, ആ പീഡനകാലത്തിൽ മരിച്ചുകൊണ്ടിരുന്ന സഭയെ കുറിച്ചാണ്. ആ സഭയുടെ പേരാണ് സ്മിർണ സഭ. അവർ മരിക്കുന്നു, അവർ കഷ്ടം അനുഭവിക്കുന്നു, പക്ഷേ മൂരിന്റെ അനുഭവമാണ് സൗരഭ്യം അവർ പുറപ്പെടുവിക്കുന്നു. സ്മിർണ എന്ന വാക്കിന്റെ അർത്ഥം മൂരെന്നാണ്. രൂത്തിന്റെ പുസ്തകം 1:20 നമ്മൾ വായിക്കുമ്പോൾ നവോമി ആ മോബ് ദേശത്ത് വളരെ കയ്പിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു. ഒന്ന് ചിന്തിച്ചു വയ്ക്കേ, ഭർത്താവ് മരിച്ചുപോയി, 2 പുത്രന്മാർ മരിച്ചുപോയി. അവൾ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, എന്നെ ഇനി നവോമി എന്ന് വിളിക്കരുത്, സർവശക്തൻ എന്നോട് കയ്പായി ഇടപെട്ടോണ്ട് എന്നെ മാറ എന്ന് വിളിക്കേ. മാറ എന്ന വാക്കിന്റെ അർത്ഥം മൂരെന്നാണ്. എന്നെ മൂരെന്ന് വിളിക്കുക, കയ്പെന്ന് വിളിക്കുക. ഓൾമൈറ്റി ഹാസ് ഡെൽറ്റ് വിത്ത് മീ ബിറ്റർലി, എന്നോട് സർവശക്തൻ കയ്പായിട്ട് ഇടപെട്ടോണ്ട് എന്നെ മാറ എന്ന് വിളിക്കുക. അപ്പൊ മാറി എന്നുള്ളത് കയ്പിന്റെ അനുഭവമാണ്, പക്ഷെ സൗരഭ്യം വരുത്തുന്നതാണ്. നമ്മുടെ കർത്താവിന്റെ ജനനസിംഗൽ നമ്മൾ വായിച്ചു, അവിടെ ചിന്തിച്ചു, അവിടെ മൂര് കാഴ്ചവെച്ചു. 2 കർത്താവിന്റെ കുരിശുകരണ സമയം, 15:23 അവന് മൂര് കലയ്ക്ക് വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. മൂര് കലയ്ക്ക് വീഞ്ഞ് കർത്താവിന് കുടിക്കാൻ കൊടുത്തെന്നാ 15:23. പിന്നീട് കർത്താവിന്റെ ശവസംസ്കാര വേളയിൽ 19:39 നിക്കോദിമോസും യോസഫും കൂടെ 100 റാത്തൽ മൂരും മറ്റും മേടിച്ചോണ്ടു. യോഹനാൻ 19:39. അപ്പോൾ ഇവിടെ ഒന്ന് ചിന്തിച്ച്, കർത്താവിന്റെ ജനനത്തിങ്കല്, കർത്താവിന്റെ മരണവേളയില്, കർത്താവിന്റെ ശവസംസ്കാരത്തിൽ ഈ മൂര് കാണുന്നു. മൂര് കാണിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? സഫറിംഗ് ലവ്. സഫറിംഗ് ലവ്. കർത്താവിന്റെ ജനനത്തിങ്കൽ അത് കാഴ്ചവെച്ചതിന്റെ കാരണം എന്നാ? ഗോൽഗൊത്തയെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, അവൻ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് കണ്ടുകൊണ്ടാണ് ആ മൂര് ജനനത്തിങ്കൽ അവർ കാഴ്ചവെക്കുന്നത്. ഗോൽഗൊത്തയെ കണ്ടുകൊണ്ടാണ്. ആ ഗോൽഗൊത്തയിൽ ദാഹിച്ചപ്പോൾ അവൻ കയ്പ് കുടിക്കാൻ കൊടുത്തു, മൂര് കുടിക്കാൻ കൊടുത്തു. അവന്റെ ശവസംസ്കാരത്തിൽ മൂരിൽ അവൻ പൊതിയപ്പെട്ടു. അവൻ നമ്മോടുള്ള സ്നേഹത്തിന്റെ ഫലമായി അവൻ അനുഭവിച്ച കഷ്ടത്തിന്റെ സിമ്പിളാണ് മൂര്. ഇനി കർത്താവ് മടങ്ങി വരും രാജാവായിട്ട്. അന്ന് കർത്താവിനെ കാഴ്ചവെക്കുമ്പോൾ നമ്മളിപ്പം ചിന്തിച്ചും പൊന്നുമൂരും കുന്തൃക്കം കാഴ്ച വെച്ചു, ഇനിയും കർത്താവ് വരുമ്പോൾ എന്താ കാഴ്ച വെക്കുന്നത് നോക്കിയേ. പരിശുദ്ധ ഈ ദൈവശ്വാസ്യമാണ് വചനം എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ കാണിക്കാം. യെശയ്യാവ് 60:5 അഞ്ചുമാറും വാക്യം വായിച്ചു നോക്കി, ദൈവജനത്തിന്റെ ദൈവശാസ്ത്രീയത കാണിക്കാം. ഈ ഓരോ പദങ്ങളും അതിന്റെ മീനിങ് വന്നിരിക്കുന്നു. നോക്കി യെശയ്യാവ് 60:5-6 വാക്യം, കർത്താവിനെ കർത്താവിന്റെ 1 പൊന്നും മൂരും കുന്തൃക്കവും കാഴ്ച വെച്ചു, കർത്താവിന്റെ 2.
അപ്പോൾ നീ കണ്ടാൽ ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും, സമുദ്രത്തിന്റെ ധനം നിന്റെ അടുത്ത് ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുത്ത് വരും, ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും ഏഫയിലെയും ചുറ്റൊട്ടകങ്ങളും നിന്നെ മൂടും, ഏഫയിൽ നിന്ന് അവർക്കെയും വരും, പൊന്നും കുന്തൃക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെയും ഘോഷിക്കും.
കണ്ടോ, പൊന്നും മൂരും കൊണ്ടുവരും. കർത്താവിന്റെ സഹസ്രാദ്ധ വായിച്ചാൽ രാജാവ് കയറുമ്പോൾ പൊന്നും കുന്തൃക്കവും, പക്ഷെ മൂരും കൊണ്ടുവരുന്നല്ലേ. കർത്താവിന്റെ വചനം ദൈവശ്വാസ്യമാണോന്ന് ചിന്തിച്ചേ. കർത്താവിന്റെ 1 കാഴ്ചു വെച്ചപ്പോ പൊന്നും മൂരും കുന്തൃക്കവും ഉണ്ട്. അവന്റെ 2 പറഞ്ഞു മൂരില്ല, പൊന്നും കുന്തൃക്കവും കൊണ്ടുവരുന്നുണ്ട്. അവൻ ആദ്യം കഷ്ടാനുഭവിക്കാൻ വന്നു. ജനനത്തിൽ തന്നെ 3 കാഴ്ച വെച്ചപ്പോൾ ഗോൽഗൊത്തെ കണ്ടുകൊണ്ട് അത് കൊടുത്തു. എന്നാൽ ഇനിയും അവൻ കഷ്ടപ്പെടാൻ വരികയല്ല, രാജാവായി വരികയാണ്. അവൻ കാഴ്ച കൊടുക്കുമ്പോൾ 3 അവിടെ കൊടുക്കുന്നില്ലേ, പൊന്നും കുന്തൃക്കവും അവിടെ കൊടുക്കുന്നതായിട്ട് വായിക്കുന്നു. ഇനി നമുക്ക് ഈ ചിന്തയിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. നമുക്ക് വേണ്ടി അനുഭവിച്ച സ്നേഹത്തിന്റെ കഷ്ടതയുടെ ഓർമ്മയാണ് ആ മൂര്, നമ്മുടെ കർത്താവിന്റെ സഫറിംഗ് ലവ്. സഫറിംഗ് ലവിന്റെ സിമ്പിളാണ് മൂര്. അവളെ ശൂന്യമി പറയുന്ന ശ്രദ്ധിച്ചാട്ടെ, എ ബണ്ടിൽ ഓഫ് മിറ, മൂരിന്റെ ഒരു കെട്ടാണ് എന്റെ പ്രിയൻ. അവരെവിടെ കിടക്കും? ഹി വിൽ ലൈ ബിറ്റ്വീൻ മൈ ബ്രസ്റ്റ്. ആ ഹൃദയത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് ഈ രാത്രിവേളയിൽ അവൻ ഉണ്ടായിരിക്കും. അതിന്റെ ആശയം എന്താണ്? ഈ കർത്താവിന്റെ കഷ്ടതയുടെ ഓർമ്മ എന്റെ ഹൃദയത്തിന്റെ നടുക്ക് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കും എപ്പോഴും. രാത്രി വേളയിൽ, ഓൾ നൈറ്റ്. രാത്രി എന്തിനെ കാണിക്കുന്നു? റോമലേഖനം 13:12 വായിക്കുന്നു, രാത്രി കഴിവാറായി. കർത്താവിന്റെ അഭാവമുള്ള ഈ കാലഘട്ടത്തിന് പറഞ്ഞിരിക്കുന്ന പേരാണെന്ത്? രാത്രി. രാത്രി, ഈ രാത്രി സമയം, കർത്താവില്ലാത്ത ഈ സമയം, എന്റെ മാർവിന്റെ മധ്യത്തിൽ അവന്റെ സ്നേഹത്തിന്റെ കഷ്ടതയുടെ ഓർമ്മ ഞാൻ സൂക്ഷിക്കും. ഇത് നമുക്ക് വലിയൊരു ചിന്ത തരുന്നു. എന്താണെന്നറിയാമോ? ഈ ശൂനമി അവളുടെ ഹൃദയത്തിന്റെ നടുക്ക് ആ കോക്ക് കൊണ്ട് അടച്ച കുപ്പിക്കകത്ത് മൂര് വെച്ചിട്ടുണ്ട്. ആർക്കും കാണാൻ കഴിയുന്നില്ല, പക്ഷെങ്കിൽ അവൾ നടന്നു പോകുന്നിടത്തെല്ലാം മൂരിന്റെ ഗന്ധം ഉണ്ടായിരിക്കും. കൂശിന്റെ ചിന്ത നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ച ആരാവും പകലും കർത്താവിന്റെ അഭാവത്തിൽ ആ രാത്രി മുഴുവൻ എന്റെ ഹൃദയത്തിന്റെ മധ്യഭാഗത്ത്, കേന്ദ്രഭാഗത്ത് എനിക്ക് വേണ്ടി കഷ്ടമിച്ച കർത്താവിന്റെ ഓർമ്മകൾ സൂക്ഷിച്ച ഞാൻ കടന്നു ചെല്ലുന്നിടത്തെല്ലാം ആ കൂശിന്റെ ഒരു ഗന്ധം ഞാൻ കൊടുക്കും. ഒരുപക്ഷെ ഞാൻ പ്രസംഗിച്ച പ്രസംഗം മറന്നേക്കാം, ഒരുപക്ഷെ ഞാൻ പറഞ്ഞതെല്ലാം മറന്നേക്കാം, പക്ഷെങ്കിൽ ഞാൻ പരത്തിയ സൗരഭ്യം, എന്റെ കർത്താവ് എന്നിൽ വസിച്ച് അവന്റെ കഷ്ടതയുടെ ഓർമ്മകൾ എന്റെ ഹൃദയത്തിൽ നിറഞ്ഞ ആ മൂരിന്റെ സുഗന്ധം ആരും മറന്നുപോയില്ല. ആ വലിയ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ തെറിയുക. അല്ല, അല്പം കൂടെ ആഴമായി പഠിക്കുന്നവർക്ക് ഒക്കെ ഇവിടെ മാറുമെന്ന് ഉപയോഗിക്കുമ്പോൾ വചനത്തിൽ രണ്ട് ഭാഗത്ത് ഉത്തമയുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ ഫെയ്ത്ത് അല്ല, വിശ്വാസവും സ്നേഹത്തെയാണ് കാണിക്കുന്നത്. 1 5:8 നാമോ 11 ആകിയാൽ വിശ്വാസവും സ്നേഹം എന്ന കവചം, ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ലവ്, ബ്രസ്റ്റ് പ്ലേറ്റ്, മാർവിനെ മറയ്ക്കുന്ന കവചം വിശ്വാസവും സ്നേഹവും. രണ്ട് മാർവ് വിശ്വാസത്തെയും സ്നേഹത്തെയും കാണിക്കുന്നു. അത് പഠനത്തിൽ ഒരുപാട് വരും. അപ്പോൾ ഈ ആശയമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മാർപ്പതക്കം, ബ്രസ്റ്റ് പ്ലേറ്റ്, മാർവിനെ മറയ്ക്കുന്നു. ആ വിശ്വാസവും സ്നേഹം കൊണ്ട് എന്റെ പ്രിയനെ ഞാൻ ആലിംഗനം ചെയ്യും. വിശ്വാസത്താൽ അവനോട് ബന്ധപ്പെടും, സ്നേഹത്താൽ അവനോട് ബന്ധപ്പെടും. അവന്റെ കഷ്ടതയുടെ ഓർമ്മ എന്റെ ഹൃദയത്തിന്റെ മധ്യഭാഗത്തിൽ ഞാൻ സൂക്ഷിക്കും. ഈ രാത്രി മുഴുവൻ ആ ഓർമ്മ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട നിയമക്കളെ ഓർക്കുക, ഈ കർത്താവിന്റെ കഷ്ടതയുടെ ഓർമ്മകൾ നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിക്കുക. 4:6 വാക്യത്തിൽ വരുമ്പോൾ ഇതിന്റെ പൗത്വപൂർണമായ മറ്റൊരു ചിത്രം കാണാം. ഉത്തമ 4:6, വെയിൽ ആറിനിൽ കാണാതെയാകുമ്പോൾ ഞാൻ മൂറിൻ മലയിലും കുന്തിരുക്ക കുന്നിലും ചന്ദ്രിക്കും. അവരുടെ ഡിസിഷനാണ് എന്താ? അൻടു ദ ഡേ ബ്രേക്സ്, അങ്ങനെ ഇംഗ്ലീഷിൽ അൻടു ദ ഡേ ബ്രേക്സ്, ആ പ്രഭാതം ഉദിക്കുന്നത് വരെ, ആൻഡ് ദ ഷാഡോസ് ഫ്ലീ അവേ, നിഴലുകൾ മാറിപ്പോകുന്നവരെ, ഐ വിൽ ഗെറ്റ് മീ ടു ദ മൗണ്ടൻ ഓഫ് മിറ, ടു ദ ഹിൽ ഓഫ് ഫ്രാങ്കൻസൻസ്. ആ മൂറിന്റെ മല എന്തിനെ കാണിക്കുന്നത് അറിയാമോ? ഗോൽഗോഥയെ കാണിക്കുന്നു. കഷ്ടതയുടെ ഏറ്റവും പാരമ്യമുള്ള മല ഗോൽഗൊത്ത. ശൂനമി അവിടെ പറയുന്നത് 4:6, നമുക്ക് അവിടെ വരുമ്പോൾ ചിന്തിച്ച് നോക്കാം. ആ 4:6 അവൾ പറയുന്നത്, പ്രഭാതം ഉണർന്ന് എന്റെ ജീവിതത്തിന്റെ നെടുകളെല്ലാം മാറുവോളം എന്ന് പറഞ്ഞ കർത്താവിന്റെ വരവിനെയാണ് കാണിക്കുന്നത്. അവൻ വരുവോളം ഞാൻ ആ മൂരിന്റെ മലയോട് ചേർന്നിരിക്കും, ആ ഗോൽഗൊത്തായോട് ഞാൻ ചേർന്നിരിക്കും, എന്റെ പ്രിയൻ കഷ്ടമനുഭവിച്ച മലയോട് ഞാൻ ചേർന്നിരിക്കും എന്ന് അവൾ പറയുകയാണ്. അതാണ് 4:6 വരുന്നത്. നമുക്കത് അവിടെ വരുമ്പോൾ ചിന്തിക്കാം. ആ ഭാഗം നമുക്ക് പിന്നീട് ചിന്തിക്കാം. നമ്മുടെ കർത്താവ് ഇനിയും വരുമ്പോൾ അവന് മൂറു കൊടുക്കേണ്ട ആവശ്യമില്ല, ജനം കാഴ്ചവെക്കില്ല, അവന് പൊന്നും കുന്തിരക്കവും കാഴ്ച കൊടുക്കും, അവൻ രാജാതി രാജാവായിട്ട് വരികയാണ്. ഇത് പറയുമ്പോൾ സോറി പതിനാല വാക്യമാണ്, ഇത് എൻ്റെ പ്രിയൻ എനിക്ക് എൻഗതി മുന്തിരിത്തോട്ടങ്ങളെ മൈലാഞ്ചി പൂക്കുല പോലെയാണ്. എൻ്റെ പ്രിയൻ എനിക്ക് എൻഗതി മുന്തിരിത്തോട്ടം, മൈ ബലവഡേഷൻ ടു മി എ ക്ലസ്റ്റർ ഓഫ് കാമ്പയർ ഇൻ ദ വിനിയാർഡ് ഓഫ് എൻഗഡി. നമുക്ക് ഇതൊന്ന് ശ്രദ്ധിക്കണം, എൻഗതിയിലെ മുന്തിരിത്തോട്ടം. അത് അല്പം പഠനം നടത്തിയാൽ അറിയാം. എൻഗതിയെ കുറിച്ചൊന്ന് വായിച്ചു നോക്കാം. ഒന്ന് ശമുവേൽ 23:21 24:1 എൻഗതി മരുഭൂമിയിൽ ഉണ്ടെന്ന് അറിവ് കിട്ടി. ഇതേ എൻഗതി മരുഭൂമിയാണെന്ന് യോശുവ 15:61 യോശുവ 15:61 എൻഗതി മരുഭൂമിയാണെന്നുണ്ട്. ദാവീദ് പോയി ഒളിച്ചിരുന്ന ഒരിടമാണ് എൻഗതി മരുഭൂമി. അപ്പോൾ മരുഭൂമിയാണ് എൻഗതി. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന്, ഈ എൻഗതിയിലെ മുന്തിരിത്തോട്ടം, മരുഭൂമിയിലെ മുന്തിരിത്തോട്ടം, ഇത് എന്തിൻ്റെ റെഫറൻസാ? സഭയാണ് ഇത് കാണിക്കുന്നത്. മുന്തിരിത്തോട്ടം മരുഭൂമിയിലാണോ വളരുന്നത്? നമുക്കറിയാം മുന്തിരിത്തോട്ടം എവിടെ വളരുന്നത്? തണുപ്പുള്ള ഇടങ്ങളിലാണ്. എന്നാൽ ഇവിടെ നോക്കുക, സ്വഭാവത്തിന് വിരുദ്ധമായ ഒരു മുന്തിരിത്തോട്ടം, മരുഭൂമിയിൽ എൻഗതിയിൽ നിൽക്കുന്ന ഒരു മുന്തിരിത്തോട്ടം, ദൈവസഭയാണ്. അനുകൂലമല്ലാത്തൊരു സാഹചര്യം, ജലാശയമില്ലാത്തൊരു സാഹചര്യം, ചൂടുള്ള ഒരു സാഹചര്യം, ഒരിക്കലും മുന്തിരി നടുവാൻ സാധ്യമല്ലാത്തൊരു സാഹചര്യം, ആ സാഹചര്യത്തിൽ, ആ മരുഭൂമിയിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ട്, ദൈവത്തിൻ്റെ സഭയാണ്. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുക്ക് ഒരു വൃക്ഷം നിപ്പുണ്ട്. ആ വൃക്ഷമാണ് ഹെന്ന, അല്ലെങ്കിൽ നമ്മളിവിടെ വായിക്കുന്നത് മൈലാഞ്ചി. ആ മൈലാഞ്ചി പൂക്കുലയാണ് എൻ്റെ പ്രിയൻ. കഥാനുയർത്തി കാണിക്കുകയാണ് ദൈവസഭയിൽ ഉയർന്നു നിൽക്കുന്ന ദൈവപുത്രൻ. ആ മുന്തിരിത്തോട്ടത്തിൽ ഉയർന്നു നിൽക്കുന്ന ദൈവപുത്രനാണ് എൻഗതി മുന്തിരിത്തോട്ടത്തിലെ ആ മൈലാഞ്ചി പൂക്കുല. പൂക്കുല, ക്ലസ്റ്റർ ഓഫ് കാമ്പയർ. കൊലോസ്സലേഖനം 2 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 2:9 അവനിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. ഇനി ഡെവലപ്പ് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഹെഡ്, ദൈവത്തിന്റെ സകല പൂർത്തീകരണവും കുലകുലയായിട്ട് കിടക്കുന്നവൻ, അവൻ ദൈവസഭയിൽ ഉയർന്നു നിൽക്കുകയാണ്. ഈ മുന്തിരിത്തോട്ടത്തിൽ അവൻ ഉയർന്നു നിൽക്കുകയാണ്. എന്നാൽ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കണം. ഒരു ശൂനമി, ഒരു യഹൂദ സ്ത്രീയായ ശൂനമി ആ പ്രിയനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ, മുന്തിരിത്തോട്ടത്തിൽ ഉയർന്നു നിൽക്കുന്ന ആ മൈലാഞ്ചി പൂക്കലയാണ് എൻ്റെ പ്രിയ എന്ന് പറയുമ്പോൾ, യഹൂദ കന്യകമാരുടെ ഹരമായിരുന്നു മൈലാഞ്ചികൾ. അവരെ അലങ്കരിക്കുന്നു, അവരുടെ ആ തലമുടികളൊക്കെ അലങ്കരിപ്പാൻ, അവരുടെ നഖങ്ങളും കൈകളൊക്കെ അലങ്കരിപ്പാൻ അവർ ഈ മൈലാഞ്ചി ഉപയോഗിച്ചു. അപ്പോൾ അവർക്ക് ഏറ്റവും ഹരം പിടിപ്പിക്കുന്ന ഒന്നായിരുന്നു യഹൂദ കന്യകമാർക്ക് ഈ മൈലാഞ്ചി. നോക്കുക, ഇതിനു മുമ്പ് വായിച്ച വാക്യം ഇതും കൂടെ ഒന്ന് ചേർത്ത് എന്ത് ചെയ്യും? അവളുടെ ഹൃദയത്തിൽ വസിക്കുന്നത് ഒരു മൂറിൻ കെട്ടുപോലെ പ്രിയൻ കിടക്കുകയാണ്. അത് ആർക്കും കാണാൻ കഴിയുന്നില്ല. പക്ഷെങ്കിൽ കാണുവാൻ കഴിയുന്ന ബാഹ്യമായ അവളെ അലങ്കരിപ്പാൻ ഈ ദൈവസഭയിൽ ഉയർന്നു നിൽക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ മൈലാഞ്ചി പൂക്കുല, ഹെന്ന ഫ്ലവർ, ആ കർത്താവിന് ഉയർത്തി അവിടെ കാണിക്കുകയാണ്. മറ്റു വിധി ചിന്തിച്ചാൽ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായി പ്രസ്താവിക്കുമെന്ന് സദൃശിവാക്യം 23:9 പറഞ്ഞ പോലെ, അവളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അമൂറിൻ്റെ കെട്ടാണ്, കർത്താവിൻ്റെ സഫറിംഗ് ആണ്. പക്ഷെങ്കിൽ അതുകൊണ്ട് അവൾ അലങ്കൃതയായി മാറുവാൻ, ദൈവസഭയിൽ ദൈവത്തിനെ ഉയർന്നു കാണുവാൻ അവൾക്ക് സാധിച്ചു. കർത്താവിന് സ്തോത്രം. ദൈവസഭയിൽ ഉയർന്നു നിൽക്കേണ്ട ആരാണ്? വാസ്തവത്തിൽ കർത്താവാണ്. അവനാണ് ഉയർന്നു നിൽക്കേണ്ടത്. അവൻ്റെ നാമത്തിലാണ് നാം കൂടുന്നത്. അവനാണ് നാം മഹത്വം കൊടുക്കുന്നത്. അവനെയാണ് നാം ആരാധിക്കുന്നത്. അവനാണ് നമ്മൾ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത്. അവൻ ദൈവസഭയിൽ ഉയർന്നു നിൽക്കും. അവൻ്റെ തോട്ടത്തിൽ ഈ മൈലാഞ്ചി പൂക്കല പോലെ അവൻ ഉയർന്നു നിൽക്കും. ആ മരുഭൂമിയിൽ പ്രതികൂലമായ സാഹചര്യത്തിൽ നിൽക്കുന്ന സഭയെ കാണുന്നു. 15 പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാട്ടെ, എൻ്റെ പ്രിയെ നീ സുന്ദരി സുന്ദരി തന്നെ, നിന്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണ് പോലെ ഇരിക്കുന്നു. Behold, thou art fair, my love. Behold, thou art fair. Thou has doves eye. നോക്കുക, ഈ പ്രിയന്റെ സൗന്ദര്യം അവൾ വർണ്ണിക്കാൻ തുടങ്ങി. കണ്ണുകൾ ഒരുപാട് കഥ പറയും. ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നോക്കിയാൽ അറിയാം അവൻ്റെ ഹൃദയത്തിൻ്റെ പല ചിന്തകളും. ക്രൂരന്മാരുടെ കണ്ണി നോക്കി അറിയാം ചോരയൊക്കെ ഓടിയിരിക്കുന്ന കണ്ണ്. മദ്യപാനികളുടെ കണ്ണി നോക്കി അറിയാം. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കണ്ണി നോക്കിയാലേ ആ കണ്ണ് നല്ല നിർമ്മലതയുള്ള കണ്ണാണ്. കർത്താവിനെ കുറിച്ച് ആ കണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്. 5:12 അവൻ്റെ കണ്ണ് കർത്താവിനെ കുറിച്ച് പറയുന്നതാണ്. അവൻ്റെ കണ്ണ് നീർത്തോളുടെ അരികെയുള്ള പ്രാവുകൾക്ക് തുല്യം. അത് പാലുകൊണ്ട് കഴിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. പാലുകൊണ്ട് കഴുകി, വചനം കൊണ്ട് കഴുകി, അത് ഉന്തി നിന്നിക്കുകയല്ല, അത് അകത്തോട്ട് കയറിപ്പോയിട്ടുമില്ല, അത് ചേർച്ചയായി പതിച്ചതാണ് കർത്താവിൻ്റെ കണ്ണിൻ്റെ സൗന്ദര്യം. എൻ്റെ പ്രിയൻ്റെ കണ്ണുകൾ അങ്ങനെയാണ്, പാല് കൊണ്ട് കഴുകി, അത് ചേർച്ചയായി പതിച്ചതാണ്. കർത്താവിൻ്റെ കണ്ണിൻ്റെ സൗന്ദര്യം അത് അവിടെ വരുമ്പോൾ നമുക്ക് ചിന്തിച്ചു നോക്കാം. പക്ഷേ ഞാൻ ഓർപ്പിച്ചല്ലോ, കണ്ണുകൾ ഒത്തിരി കഥ പറയും. ഒരു കണ്ണിലേക്ക് നോക്കിയാൽ സങ്കടമുണ്ടോ സന്തോഷമുണ്ടോ എന്നൊക്കെ അറിയാം, സ്നേഹമുണ്ടോ എന്നൊക്കെ അറിയാം. ആ പ്രിയൻ അവനെ വർണ്ണിക്കുവാൻ, അവനെ ആരാധിപ്പാൻ, അവന് മഹത്വം കൊടുക്കുവാൻ കഴിഞ്ഞപ്പോൾ അവിടെ കണ്ണുകളെയാണ് ആദ്യം പുകഴ്ത്തുന്നത്. കണ്ണുകൾ വചനത്തിലെപ്പോഴും കാഴ്ചപ്പാടിനെ കാണിക്കുന്നു. കണ്ണുകൾ എപ്പോഴും കാഴ്ചപ്പാടിനെ കാണിക്കുന്നു. മത്തായി 6:22 വായിച്ചു നോക്കിക്കട്ടെ. കർത്താവ് പറഞ്ഞ വാക്യൊന്ന് വായിക്കാം. 6:22 കണ്ണ് ചോവുള്ളെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ വിളക്കാവുന്നു. നിന്റെ കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ശരിയാണെന്നാ. പക്ഷെ പ്രാവിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത, ഈ പ്രാവിനെ കുറിച്ച് ഒത്തിരി നമ്മൾ ഇതിനകത്ത് പഠിക്കും. ഒരുപാട് പഠിക്കാനുണ്ട് പ്രാവിനെ കുറിച്ച്. വലിയൊരു പഠനം തന്നെയാണ് പ്രാവിനെ കുറിച്ച്. ഒരു പ്രസംഗം ഞാൻ കേട്ടു, ഒരു സായിപ്പൊരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വന്ന് പ്രാവിനെ കുറിച്ചായിരുന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് പ്രസംഗിച്ച മസ്കറ്റ് വെച്ച് ഒരു സായിപ്പ് പ്രസംഗിക്കുക പ്രാവിനെ കുറിച്ച്. ആ വചനത്തിൽ നിന്ന് ആ പ്രാവിനെ കുറിച്ച് അങ്ങോട്ട് എടുത്തു. അവൾ ഇവിടെ നോക്കുക, ഈ പ്രാവിൻ്റെ കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ പ്രാവ് ഒരു സമയത്ത് ഒരു കാര്യമേ കാണത്തുള്ളൂ എന്നാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം, പക്ഷെ പ്രാവിന് അങ്ങനെ ഒക്കത്തില്ല. ഒരു സമയത്ത് അത് ഒരു കണ്ണാണ് കാണുന്നത്, സോറി ഒരു സാധനമാണ് കാണുന്നത്. അപ്പോൾ നിന്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണ് പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ആരാണ്? ആ പ്രിയനാണ്. അവൻ്റെ സൗന്ദര്യം, അവൻ്റെ സ്നേഹം, അവൻ്റെ മഹത്വം. എൻ്റെ പ്രിയൻ എൻഗതി മുന്തിരിത്തോട്ടത്തിലെ മൈലാഞ്ചി പൂക്കലയാണ്. എൻ്റെ പ്രിയ നിന്നെ ഞാൻ എൻ്റെ മാർവിൻ്റെ മധ്യത്തിൽ മുറിങ്കിട്ട് പോലെ സൂക്ഷിക്കും. അവനോടുകൂടെ ഞാൻ മേശയിലിരിക്കുമ്പോൾ എൻ്റെ ജഡമാംസി അവനെക്കുറിച്ചുള്ള എൻ്റെ പ്രശംസ ആരാധന അത് സുഗന്ധം അങ്ങോട്ട് പുറപ്പെടുവിക്കും. അവളുടെ ഹൃദയം മുഴുവൻ അവനങ്ങ് നിറഞ്ഞു. അവൻ മാത്രം അവളുടെ കണ്ണിൽ നിറഞ്ഞു. നിറഞ്ഞപ്പോൾ അവൾ ഹൃദയത്തിൽ നിറഞ്ഞപ്പോൾ നിന്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണ് പോലെ ഇരിക്കുകയാണ്. നിന്റെ കണ്ണിലിപ്പോൾ ഒറ്റ കാഴ്ചയുള്ളൂ, അതെന്നെക്കുറിച്ചാണ്. നിനക്ക് ആത്മീയ കാഴ്ചപ്പാട് വലുതാണെന്ന് കർത്താവ് അവിടെ എടുത്തു പറയുകയാണ്. നമുക്ക് വീണ്ടും ഒരു കാര്യം കൂടെ ചിന്തിക്കാം, എന്താണെന്ന് ചോദിച്ചാൽ പഴയ നിയമ യാഗങ്ങൾ പഠിക്കുമ്പോൾ യാഗങ്ങളിൽ യാഗമർപ്പിക്കാൻ അനുവദിക്കപ്പെട്ട ഏക പക്ഷി പ്രാവേ ഉള്ളൂ. പഴയ നിയമത്തിൽ പഠിച്ചു നോക്കിയാൽ ലേവ്യ പുസ്തകം 1-5 അല്ലെങ്കിൽ 7 പഠിച്ചാൽ യാഗങ്ങളിൽ ആകെ അനുവദിക്കപ്പെട്ട പക്ഷി പ്രാവാണ്. ഈ പ്രാവ് അല്ലെങ്കിൽ ഈ യാഗങ്ങളൊക്കെ കർത്താവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ കർത്താവ് പറയുക, നിന്റെ കണ്ണ് പ്രാവിന്റെ കണ്ണ് പോലെ എന്ന് പറഞ്ഞാൽ, മറ്റു വിധത്തിൽ പറഞ്ഞാൽ നിന്റെ കാഴ്ചപ്പാട് ഇപ്പൊ എന്റെ കാഴ്ചപ്പാട് പോലായി. ഞാൻ കാണുന്ന പോലെ കാണുവാൻ നിനക്ക് കണ്ണുണ്ട്, നിന്റെ കണ്ണ് എൻ്റെ കണ്ണ് പോലായി, ആ പ്രാവിൻ്റെ കണ്ണ് പോലായി എന്നത് ആ പുറമേ ഉള്ളവരുടെ കാഴ്ചപ്പാടിനെ അത് കാണിക്കുന്നതായിട്ട് കാണിക്കുന്നു. 16 അവൻ അവളെ ആ വിധത്തിൽ വർണ്ണിച്ചപ്പോൾ, ഇത് ഞാൻ ഈ ഉത്തമഗീതം വായിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിന്ത, FS 5:5 ഭാര്യവർത്ത് ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ ഇത് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഭാര്യവർത്ത് ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ ഭാര്യയെ ഭർത്താവ് പോറ്റിപ്പുലർത്തണമെന്ന് പറയുന്നു. പോറ്റിപ്പുലർത്തണം എന്നുള്ള ഇംഗ്ലീഷിൽ വായിച്ചാൽ നറിഷ് ആൻഡ് ചെറിഷ് എന്ന. യു ഷുഡ് നോട്ട് ഓൺലി ഫീഡ് ബട്ട് യു ഹാവ് ടു ചെറിഷ്. നറിഷിങ് ഈസ് ഫോർ ദ ബോഡി ബട്ട് ചെറിഷിങ് ഈസ് ഫോർ ദ മൈൻഡ്. ഒരു ഭർത്താവ് ഭക്ഷണം മാത്രം ഉണ്ടാക്കി കൊടുത്താൽ പോരാ, പക്ഷേ ഷീ നീഡ് ചെറിഷിങ്. കർത്താവ് സഭയോട് ചെയ്യുന്നതാണ് ഹീസ് നറിഷിങ് ആൻഡ് ഹീസ് ചെറിഷിങ് മലയാള ട്രാൻസ്ലേഷൻ വരുമ്പോൾ പോറ്റിപ്പുലർത്തുന്ന ആശയം വരുന്നില്ലേ. കർത്താവ് ഇന്ന് എന്താ നമ്മളോട് ചെയ്യുന്നത്? നമ്മളെ നറിഷ് ചെയ്യുക മാത്രമല്ല, ഹീസ് ചെറിഷിങ്, നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ്. ഇവിടെ അതല്ലേ ചെയ്യുന്നേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ഭാര്യമാരെ നമ്മളൊന്ന് പൂഴ്ത്തി പറയുക, ഒന്ന് ചെറിഷ് ചെയ്താൽ അവർക്ക് വലിയ ഉത്സാഹമാണ്. ദാറ്റ് ഈസ് നീഡ്. കർത്താവ് അത് ചെയ്യുന്നെങ്കിൽ ഭർത്താക്കന്മാരത് ചെയ്യാൻ കടപ്പെട്ടവരാ. നറിഷിങ് ആൻഡ് ചെറിഷിങ്. ഇവിടെ വാസ്തവത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് അതാ ചെയ്യുന്നേ. കർത്താവ് സഭയോടുള്ള ബന്ധത്തിൽ അതാ ചെയ്യുന്നേ. അവളെ പുകഴ്ത്തുന്നു. വാസ്തവത്തിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന പ്രക്രിയയിൽ വടികൊണ്ട് അടിച്ചുകൊണ്ട് നമ്മളെ ശിക്ഷിക്കാൻ മാത്രം ഇരിക്കുന്ന ഒരു ദൈവമല്ല, സ്നേഹത്തിന്റെ ചെറുഷി. ഓ, കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ചിന്തയെ നിന്ദിച്ചേ. തിരിച്ചവള് അവനെ പുകഴ്ത്തുന്ന വാക്കുകള് ആ 16 എൻ്റെ പ്രിയനെ നീ സുന്ദരൻ, നീ മനോഹരൻ. അവിടെ ഇംഗ്ലീഷിൽ വായിച്ചാൽ കുറച്ചുകൂടെ അർത്ഥ വ്യത്യാസമുണ്ട്. ഇത് പഠിക്കുമ്പോൾ ഇച്ചിരികൂടെ സൂക്ഷിച്ച് പഠിക്കുന്ന ഒരു ഇംഗ്ലീഷ് വേദിയിലൂടെ വെച്ച് വേണം പഠിക്കാനായിട്ട്. ഒരുപാട് വേർഡ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. ഇവിടെ വരുമ്പോൾ 16 ബിഹോൾഡ് ദ വാട്ട് ഫെയർ മൈ ബെലവഡ്, യു ആർ പ്ലസന്റ് ഓൾസോ. യു ആർ നോട്ട് ഓൺലി ഫെയർ ബട്ട് യു ആർ പ്ലസന്റ്. അവൾ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചേ. യു ആർ നോട്ട് ഓൺലി ഫെയർ മൈ ബെലവഡ് ബട്ട് യു ആർ പ്ലസന്റ് ആൻഡ് അവർ ബഡ് ഈസ് ഗ്രീൻ. നമ്മുടെ കിടക്ക പച്ചയുമാണ് എന്ന് പറഞ്ഞാൽ അവനോടുള്ള സഹിത്വം, ആ സഹിത്വം അത് വളരെ ആനന്ദപ്രദമെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് സോ പ്ലസന്റ്. കർത്താവിനോടുള്ള ആ സ്നേഹബന്ധത്തിന്റെ മഹത്വം അവൾ പറയുകയാണ്. നമ്മുടെ കിടക്ക പച്ചയുമാണ്, ആ കിടക്ക പച്ചയാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, അവൾ ഒരിക്കൽ ഭക്ഷണം വിശ്രമം അന്വേഷിച്ചു കടന്നു. ഈ പച്ചയായ കിടക്ക എന്തിനെ കാണിക്കുന്നു? ദൈവജനത്തെ കാണിക്കുന്നല്ലേ. നമ്മൾ നേരത്തെ ചിന്തിച്ചില്ലേ, അവൻ പച്ചയായ പുൽപ്രങ്ങളിൽ എന്നെ കിടത്തും. സങ്കീർത്തനം 21:2, ഹി മേക്കത്ത് മീ ടു ലൈ ഡൗൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ്, പച്ചയായ പുൽപ്രങ്ങളിൽ എന്നെ കിടത്തുന്നു. എസെക്കിയേൽ 34:14-15 വാക്യം അവിടെ വായിക്കുന്നു, ഇസ്രായേലിന്റെ പച്ചയായ പുൽമേടുകളിൽ ഞാൻ എൻ്റെ ആടുകളെ കിടത്തു. ദൈവജനത്തിന് ആ പുൽമേടുകൾ, ദൈവജനത്തിൽ തിന്ന് തൃപ്തരായി അവിടെ കിടക്കുകയാണ്. പ്രിയനും അവളോടൊത്ത് ആ മെത്തയിൽ വിശ്രമിക്കുകയാണ്. പക്ഷേ ആ മെത്ത എങ്ങനെയാണ്? പച്ചയാണ്, പച്ച പുൽമേടുകൾ. ദൈവത്തിന്റെ വചനമാണ്, ആ വചനത്തിൽ മേഞ്ഞ് ഭക്ഷിച്ച് അവിടെ തന്നെ കിടക്കുകയാണ്. ആ പച്ചയായ പുൽപ്രങ്ങളിൽ കിടക്കുമ്പോൾ എൻ്റെ പ്രിയനെ, യു ആർ ഫെയർ ബട്ട് യു ആർ പ്ലസന്റ് ഓൾസോ. നീ എത്ര സുന്ദരനാണ്, നീ എത്ര മനോഹരനാണ്. കർത്താവിന്റെ സൗന്ദര്യത്തെ അവൾ കാണുകയാണ്. അവിടെ കൊണ്ട് തീരുന്നില്ലേ, അവൾ വിശ്രമത്തിന് വേണ്ടി ആഗ്രഹിച്ചു. ഇന്ന് അവൾക്ക് വിശ്രമം കൊടുക്കുമ്പോൾ ഒരു ഭവനം കൂടെ ഉണ്ട്. 17-ാം വാക്യം നോക്കിക്കാട്ടെ, വീണ്ടും സഭയുടെ പരമർശം. നമ്മുടെ വീടിന്റെ ഉത്തരം ദേവദാരുവും കഴുക്കോൾ സരളോത്സവമാണ്. ഒരിക്കൽ എന്റെ പ്രിയനെ, നീ എവിടെ ആടിനെ കിടത്തുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ച് നടന്നെങ്കിൽ ഇവിടെ പറയുന്നു, നമ്മുടെ വീട്, നമ്മുടെ വീട് കർത്താവിന്റെ സഭയാണ്. അവിടെ പറഞ്ഞു അതിന്റെ ഉത്തരം ദേവദാരുവും കഴുക്കോൾ സരളവൃക്ഷവുമാണ്. നമുക്കൊന്ന് നോക്കാം, ഈ രണ്ട് വൃക്ഷങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ ഒരാലയം പണിയുവാൻ ശലോമോൻ തുനിയുന്നു. നമുക്ക് രാജാക്കന്മാരെയൊക്കെ എടുക്കാം. 1 രാജാക്കന്മാർ ഈ രണ്ട് തടികൾ ഉപയോഗിച്ചാണ് ദൈവത്തിന് ആലയം പണിയുന്നത്. 1 രാജാക്കന്മാർ 5:8-10 ഹീരാം ശലോമോന്റെ അടുക്കൽ ആളയച്ച് പറയിച്ചു എന്നാൽ, നീ പറഞ്ഞയച്ച വസ്തുത ഞാൻ കേട്ടു, ദേവദാരുവിന്റെയും സരളമരത്തിന്റെയും കാര്യത്തിൽ നിശ്ചയിക്കുന്നൊക്കെയും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതിന്റെ 10 ഇഷ്ടം പോലെ ദേവദാരും സരളവൃക്ഷവും കൊടുത്തു. 6-ാം അധ്യായം എടുത്താട്ടെ, 14:15 അങ്ങനെ ശലോമോൻ ആലയം പണി തീർത്തു. അവൻ ആലയത്തിന്റെ ചുവർ അകത്തെ വശം ദേവദാരു പലകൊണ്ട് പണിതു. അങ്ങനെ അവർ ആലയത്തിന്റെ നിലം മുതൽ മച്ചുവരെ അകത്തെ വശം മരം കൊണ്ട് നിറച്ചു. ആലയത്തിന്റെ നിലം സരളപ്പലകൊണ്ട് തളവിട്ടു. സ്തോത്രം. ദൈവജനം ദൈവശ്വാസികം, അല്ലെങ്കിൽ ഇങ്ങനൊന്നും എഴുതാനൊക്കെയല്ല. കാരണം ദൈവത്തിന്റെ ആലയം ശലോമോൻ പണിതപ്പോൾ അതിന്റെ നിലം സരളവൃക്ഷം, അതിന്റെ ഭിത്തിയൊക്കെ ദേവദാരു പലക. ഈ രണ്ട് വൃക്ഷമാണ്. സരളവൃക്ഷം യഹൂദയിലെ ശവക്കോട്ടകളിൽ വളരുന്നു, മരണത്തെ കാണിക്കുന്നു. ദേവദാരു കർത്താവിന്റെ ഔന്നത്യത്തെ കാണിക്കുകയാണ്. കർത്താവിന്റെ മരണവും കർത്താവിന്റെ ജീവിതവുമാണ് അവന്റെ ആലയം പണിത തടികൾ. ദൈവസഭ എന്തുകൊണ്ടാണ് പണിതിരിക്കുന്നത്? അവന്റെ മരണവും പുനരുദ്ധാനവുമാണ്. എന്റെ പ്രിയ, നമുക്കൊരു വീടുണ്ട്. നമ്മുടെ വീട് ദേവദാരും സരളവൃക്ഷവും കൊണ്ട് പണിതിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്താൽ പണിയപ്പെട്ടതാണ് ദൈവസഭ. നമ്മൾ ഓർക്കണം, ഇതൊരു ഗീതമാണ്. ഇതിന്റെ ആത്മീയ അർത്ഥങ്ങൾ എത്ര ആഴമാണ്. നമ്മുടെ ഭവനം ദേവദാരും സരളവൃക്ഷവും കൊണ്ട് നിർമ്മിക്കപ്പെട്ടു. ശലോമോൻ ദേവാലയം പണിതപ്പോൾ ആ തറ മുഴുവൻ സരള പലകൾ കൊണ്ടും ഭിത്തി മുഴുവൻ ദേവദാര് പലക കൊണ്ടും തീർത്തു. സരളവൃക്ഷം മരണത്തെ കാണിക്കുന്നു. യഹൂദയിലെ ശവക്കോട്ടകൾ അത് വളർന്നെങ്കിൽ ദേവദാരു ലെബനോണിലെ ഉന്നത വനങ്ങളിൽ നിൽക്കുന്നതാണ്. കർത്താവിന്റെ ഔന്നത്യം കാണിക്കുന്നതാണത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണേൽ പഠിക്കാം. ഞാൻ നിങ്ങൾ വിട്ടുപോട്ടെ, വിടുകയാണ്. നോക്കിയേ, നമ്മുടെ വീട്. 1-ാം അധ്യായം എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട അധ്യായമാണ്. ഒരിക്കലേ അവള് വിശ്രമത്തിനും ഒരിക്കൽ അവൾ ഭക്ഷണത്തിനും കൊതിച്ചാണെന്നെങ്കിൽ ഇന്ന് അവന്റെ പ്രിയനോടൊത്ത് പാർക്കുവാൻ അവൾക്കൊരു വീടുണ്ട്. അത് ദൈവസഭയാണ്. പ്രിയനോടൊത്ത് കിടപ്പാൻ ഒരു കിടക്കയുണ്ട്. അത് പച്ചയാണ്, ദൈവത്തിന്റെ വചനമാണ്. അവൾക്ക് ആനന്ദിപ്പാൻ ആരാധിപ്പാൻ അവൾ പ്രിയനുണ്ട്. അവൻ സന്തോഷപ്രദമെന്ന് മാത്രമല്ല, അവനോടുള്ള സ്നേഹബന്ധം ഈസ് സോ പ്ലസന്റ്. അവളെ ഉത്സാഹിപ്പിച്ചും അവളെ ആനന്ദിപ്പിച്ചും അവളെ ആത്മീയമായി വളർത്തി ആ പ്രിയൻ അവളെ രൂപാന്തരപ്പെടുത്തുകയാണ്. അവന്റെ മഹത്വം കണ്ട് അവനെ ആരാധിച്ച് അവൾക്ക് രൂപാന്തരം സംഭവിക്കുകയാണ്. അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ മഹത്വം, നമ്മുടെ വീട്, രാജാവിന്റെ മേശ, നമ്മുടെ ഭവനം, അവർ തമ്മിലൊരു സ്നേഹബന്ധത്തിന്റെ ഐക്യത ദൈവഭവനത്തിൽ കണ്ടുകഴിഞ്ഞു. എന്തൊരു വലിയ ബന്ധം. യഹൂദന്മാര് 1/2 ശേക്കൽ വെള്ളി എല്ലാവരും കൊടുക്കണമായിരുന്നു വീണ്ടെടുപ്പ് വിലയായിട്ട്. പത്രോസിന്റെ അടുക്കലും വന്നു, ദ്രഹ്മപ്പണം പിരിക്കുന്നവർ വന്നു. കർത്താവിന്റെ അടുക്ക വന്ന് പത്രോസ് പറഞ്ഞു, ദ്രഹ്മപ്പണം പിരിക്കുന്നവർ വന്നു, ടെമ്പിൾ ടാക്സ് 1/2 ശേക്കൽ വെള്ളി. കർത്താവിന്റെ കൈ പണമില്ല. കർത്താവ് പറഞ്ഞു, നീ ഒരു ചൂണ്ട എടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ പറഞ്ഞു. അതിന്റെ വാ തുറന്നു നോക്കിയാൽ ഒരു വെള്ളിക്കാശാണോ എന്ന് പറഞ്ഞു. പത്രോസ് പോയി ആഴമേറിയ കടലിൽ നിന്നൊരു മീനെ ചൂണ്ടിട്ട് പിടിച്ചു. അതിന്റെ വായിൽ ഒരു വെള്ളിക്കാശ് കണ്ടു. കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, അതെനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക, ഫോർ മീ ആൻഡ് ഫോർ യു. അതുവരെയും ഓരോരുത്തർ അര ശേക്കൽ കൊടുക്കണമായിരുന്നു, ഓരോരുത്തർ ഹാഫ് ശേക്കൽ സിൽവർ കൊടുക്കണമെങ്കിൽ കർത്താവും പത്രോസുമായിട്ടുള്ള ബന്ധം എനിക്കും നിനക്കും വേണ്ടി, ഫോർ മീ ആൻഡ് ഫോർ യു, വൺ സിൽവർ കോയിൻ. എനിക്കും നിനക്കും ഒരു വീട്, എനിക്കും നിനക്കും ഒരു കിടക്ക, കർത്താവും നമ്മളുമായിട്ടുള്ള വലിയ ബന്ധം, സ്നേഹബന്ധം, വർണ്ണിക്കുവാൻ കഴിയാത്ത ബന്ധം, വിട്ടുപിരിയാത്ത ബന്ധം. പൗലോസ് പറഞ്ഞ പോലെ മരണത്തിനോ ജീവനോ ഉയരത്തിനോ ആഴത്തിനോ ഈ സ്നേഹബന്ധത്തെ നമ്മളെ വേർതിരിപ്പാനായിട്ട് കഴിയില്ല, അത്ര വലിയ ബന്ധം. രണ്ടാം അധ്യായത്തിലേക്ക് വരാം, നമുക്ക് ആദ്യത്തെ ചില വാക്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാം. ഞാൻ ഷാരോണിലെ പനിനീർ പുഷ്പവും താഴ്വരയിലെ താമരപ്പൂവാണ്. ഒരു പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ് ഇനി വായിക്കുന്നത്. ഐ ആം ദ റോസ് ഓഫ് ഷാരോൺ ആൻഡ് ദ ലില്ലി ഓഫ് ദ വാലി. മലയാളത്തിൽ താമരപ്പൂ എന്നുള്ളത്, താമരപ്പൂ എന്ന് വായിച്ചാൽ അർത്ഥം മനസ്സിലാവില്ല, അത് ഇംഗ്ലീഷിൽ ലില്ലി പുഷ്പമാണ്. ലില്ലി പുഷ്പം, ലില്ലി പുഷ്പത്തിൻ്റെ നിറം വെള്ള നിറമാണ്, വൈറ്റ് ലില്ലി, ലില്ലി പുഷ്പം. ഐ ആം ദ റോസ് ഓഫ് ഷാരോൺ ആൻഡ് ദ ലില്ലി ഓഫ് ദ വാലി. ഈ വാക്കുകൾ യേശുക്രിസ്തുവല്ലാതെ മറ്റാർക്കും പറയാൻ കഴിയില്ല. ഞാൻ വാതിലാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാൻ പുനരുത്ഥാനമാണെന്ന് പറഞ്ഞ കർത്താവ് പറയുകയാണ്, ഐ ആം ദ റോസ് ഓഫ് ഷാരോൺ ആൻഡ് ദ ലില്ലി ഓഫ് ദ വാലി. എന്താണ് ഇതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ സൗന്ദര്യം ഇവിടെ വരച്ചു കാണിക്കുകയാണ്. റോസ് ഓഫ് ഷാരോൺ, ഷാരോണിലെ റോസ പുഷ്പം വളരെ കടുപ്പമേറിയ ചുവപ്പ് നിറമായിരുന്നു, ഡീപ്പ് റെഡ് കളർ. ഷാരോണിലെ റോസ പുഷ്പങ്ങൾ കടുപ്പമേറിയ ചുവപ്പ് നിറമുള്ള പുഷ്പങ്ങളാണ്. ഓക്കെ, റോസ പുഷ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ ഏത് പൂന്തോട്ടം എടുത്താലും ഏത് പൂന്തോപ്പിൽ അനേക പുഷ്പങ്ങൾ, ഡാളിയായും അതും ഇതും എല്ലാം ഉണ്ടെങ്കിൽ ഒരു തോട്ടത്തിലെ ഏറ്റവും ഔന്നിത്യമുള്ള പുഷ്പം ഏതാണെന്ന് അറിയാമോ? റോസാണ്. റോസിനെക്കാട്ടി വലിയ പുഷ്പങ്ങളെ, റോസ് പല വിധത്തിലുള്ള റോസസ് ഉണ്ട്. ഏത് പൂന്തോട്ടത്തിലും ഏറ്റവും ഔന്നിത്യത്തിൽ നിൽക്കുന്ന പുഷ്പം റോസാണ്. എന്താണെന്ന് അറിയാമോ? അതിന് സൗന്ദര്യമുണ്ടെന്ന് മാത്രമല്ല, അതിന് എന്തുണ്ട്? സൗരഭ്യമുണ്ട്. ഡാളിയ പോലുള്ള പുഷ്പങ്ങളൊക്കെ കാണാൻ നല്ല, പക്ഷെ അതിന് മണമൊന്നുമില്ല. എന്നാൽ റോസ പുഷ്പത്തിൻ്റെ പ്രത്യേകത, അത് കാണാൻ നല്ലതാണ്, അതിന് സൗരഭ്യമുണ്ട് എന്ന് മാത്രമല്ല, റോസിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ റോസ് മൊട്ടായിരിക്കുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട്, അതിൻ്റെ രണ്ടിതലം അങ്ങോട്ട് വിടരുമ്പോൾ അതിന് സൗന്ദര്യമുണ്ട്, ഒരു പകുതി വിടുന്ന റോസ പുഷ്പത്തിന് അതിൻ്റെ സൗന്ദര്യമുണ്ട്, ഈ റോസ പുഷ്പം ഓരോ ഇതിലകൾ വിടർന്നു വരുമ്പോൾ അതിൻ്റെ സൗന്ദര്യമുണ്ട്, അത് പൂർണ്ണമായി വിടർന്നു കഴിയുമ്പോൾ അതിൻ്റെ സൗന്ദര്യമുണ്ട്. ഇത് കർത്താവിൻ്റെ ജീവിതത്തെ കാണിക്കുന്നു. അവൻ്റെ ബാല്യം മുതൽ അവൻ വളർന്നു വന്നപ്പോൾ ഓരോ ഇതിലകൾ വിടർന്നപ്പോൾ ആ സൗരഭ്യവൻ പരത്തിയെന്ന് മാത്രമല്ല, അവൻ ആ സൗന്ദര്യം ആസ്വദിപ്പാൻ അനേകർക്കിടയായി. കർത്താവിൻ്റെ ഓരോ പ്രായത്തിലും ആ സൗന്ദര്യം കാണുവാൻ കഴിയുന്നു. അവൻ മനുഷ്യനായി തീർന്നതിൻ്റെ ചിത്രമാണ് ഈ ഷാരോണിലെ റോസ. ഞാൻ ഓർപ്പിച്ചല്ലോ, റോസ് വളരെ കടുപ്പ് നിറമുള്ളതാണ് ഷാരോണിലെ റോസ്. റെഡ് എന്ന് പറയുന്നത് ആദം എന്ന വാക്കാണ്, അഡൂം, എർത്ത്ലി. യേശവനെ കുറിച്ച് വായിക്കുന്നു, ചുവന്നവൻ. നമ്മൾ വീണ്ടും സംഖ്യാപുസ്തകം 19 വായിക്കുന്നുണ്ടല്ലോ, ചുവന്ന പശുക്കിടാവ്. മനുഷ്യനായ കർത്താവിനെയാണ് ആ ചുവപ്പ് കാണിക്കുന്നത്. അപ്പോൾ ചുവന്ന റോസാപുഷ്പം മനുഷ്യനായ കർത്താവിനെ കാണിക്കുന്നു. പക്ഷെ നമുക്ക് അവിടെ ചിന്തിക്കേണ്ടി എന്നാ, ഈ മനുഷ്യനായി തീർന്നപ്പോൾ അവൻ്റെ സൗന്ദര്യം ദൈവത്തിൻ്റെ തോട്ടത്തിലെ പുഷ്പങ്ങളുടെ കൂട്ടത്തിൽ, ദൈവത്തിൻ്റെ റോസാപുഷ്പമായിരുന്നു ദൈവത്തിൻ്റെ പുത്രൻ. അവൻ്റെ ഓരോ ഇതിലകൾ വിടർന്നപ്പോഴും സൗരഭ്യം സ്വർഗത്തിന് മണക്കുവാൻ കഴിഞ്ഞു, ആ സൗന്ദര്യം കാണുവാൻ കഴിഞ്ഞു, ആ ഇതിലുകൾ വിടർന്നു വന്നു. കർത്താവ് മനുഷ്യനായി തീർന്ന ചിത്രമാണ്. എന്നാൽ ആ ചുവപ്പ് നിറം നമുക്ക് വേണ്ടി ഒഴുക്കിയ ചോരയുടെ ചിത്രം കൂടെ തരുന്നു. അതോട് ചേർത്ത് പറഞ്ഞു, ഞാൻ താഴ്വരയിലെ ലില്ലി പുഷ്പമാണ്. ഐ ആം ദ ലില്ലി ഓഫ് ദ വാലി. എത്ര അർത്ഥപൂർണ്ണമാണെന്ന് നോക്കിയേ, വാലി എപ്പോഴും ആ താഴ്വരയെ കാണിക്കുകയാണ്. താഴ്വരയെ കാണിക്കുന്നു വാലി. വാലി നമ്മൾ എസക്കൽ പ്രവചനം തന്നെ 37 ഇസ്രായേലിനെ കുറിച്ച് വായിക്കുമ്പോഴും അസ്ഥി ബന്ധം വിട്ട് താഴ്വരയുടെ പരപ്പിൽ കണ്ടു. ദുഃഖത്തിൻ്റെ ഒരു ചിത്രമാണ് താഴ്വര, മരണത്തിൻ്റെ താഴ്വര, ആഘോർ താഴ്വര, കണ്ണുനീർ താഴ്വര, ദുഃഖത്തിൻ്റെ താഴ്വര. ഇങ്ങനെ താഴ്വര ഒരു ദുഃഖത്തിൻ്റെ വേദനയുടെ സന്ദർഭമാണ്. കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന്, പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന്, ഹി കെയിം ഡൗൺ ടു ദ വാലി, ഈ താഴ്വരയിലേക്ക് അവൻ ഇറങ്ങി വന്നു. അവൻ മനുഷ്യനാകുവാൻ ഇറങ്ങി വന്നു, അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മുള്ളും പറക്കാരയും മുളയ്ക്കുന്ന ഈ ഭൂമിയിൽ അവൻ വന്നു. പക്ഷെങ്കിൽ ഈ താഴ്വരയിൽ അവൻ ജീവിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? ലില്ലി പുഷ്പമായിരുന്നു. ഹി വാസ് വൈറ്റ് ഫ്ലവർ, ഷോസ് ഹിസ് ഹോളിനെസ്, അവൻ്റെ വിശുദ്ധിയെ കാണിക്കുന്നു. ആ പുഷ്പം വെണ്മ നിറമുള്ളതായിരുന്നു. അവൻ നസറത്തിൽ വളർന്നു, നമുക്കറിയാം. നഥനയിൽ ചോദിക്കുന്നുണ്ട്, നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? വന്ന് കാണാനായിട്ട് വിളിക്കുക. കാരണം അവിടെ നിന്ന് ഒരു നന്മയും വരാൻ സാധ്യമല്ല. പക്ഷെങ്കിൽ ആ താഴ്വരയിൽ അവൻ ജീവിച്ചപ്പോൾ എന്തായിരുന്നു? അവൻ ലില്ലി പുഷ്പമായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ സൗന്ദര്യം നമ്മളിവിടെ വായിക്കുകയാണ്. ആരാധനയ്ക്കൊക്കെ നമ്മുടെ ഹൃദയം കുളിർമകളിലേക്ക് എൻ്റെ വസ്തുതകളാണ്. ഹി ഈസ് ദ റോസ് ഓഫ് ഷാരോൺ ആൻഡ് ദ ലില്ലി ഓഫ് ദ വാലി. ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അടുത്ത വാക്യത്തിൻ്റെ മഹത്വം. അടുത്ത വാക്യം എന്നെടുത്തേ, അടുത്ത വാക്യം രണ്ടാം വാക്യം. ഈ ഒന്നാം വാക്യത്തോട് ചേർത്താണ് രണ്ടാം വാക്യം. ഒന്നാം വാക്യം നോക്കിയേ, മുള്ളുകളുടെയിൽ ലില്ലി പുഷ്പം പോലെ, താമര എന്ന് പറഞ്ഞ ലില്ലി പുഷ്പം എന്നാണ്, മുള്ളുകളുടെ ലില്ലി പുഷ്പം പോലെ കന്യകമാരുടെയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. ഓ സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഐ ആം ദ ലില്ലി ഓഫ് ദ വാലി. സഭയെ നോക്കി പറഞ്ഞു, അവൾ ലില്ലി പുഷ്പം പോലെ ഇരിക്കുന്നു. ലില്ലി പുഷ്പമാണ് അവൾ എന്ന് പറഞ്ഞില്ലേ? നോക്കി ആ വാക്യം നോക്കി, അങ്ങനെയാണോ പറഞ്ഞേ? മുള്ളുകളുടെയിൽ താമര പോലെ എൻ്റെ പ്രിയ ഇരിക്കുന്നു. അവൾ ലില്ലി പുഷ്പമാണെന്ന് പറഞ്ഞില്ല. കഥ പറഞ്ഞു, ഐ ആം ദ ലില്ലി ബട്ട് ഷീസ് ലൈക്ക് ദ ലില്ലി. ദൈവക്കളെ ഒന്ന് ചിന്തിച്ചേ, അവൻ വിശുദ്ധനാണ്, അവനാണ് വിശുദ്ധൻ, അവനാണ് സാക്ഷാൻ ലില്ലി പുഷ്പം. പക്ഷെ എന്റെ പ്രിയ ലില്ലി പുഷ്പം പോലെ ഇരിക്കുന്നു. അവൾ ലില്ലി പുഷ്പം എന്നല്ല പറഞ്ഞു, അവൾ എന്നെ പോലെ ഇരിക്കുന്നു. യെസ് അല്ലേ? അതെ, കർത്താവിനെ പോലെ ഇരിക്കുന്നു നമ്മൾ. അവൻ ലോകത്തിൽ ഇരുന്നതുപോലെ നമ്മൾ ഇരിക്കുന്നു. അവൻ സാക്ഷാൽ ലില്ലി പുഷ്പമാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ലില്ലി പുഷ്പം പോലെ ഇരിക്കുന്നു, അവനെ പോലെ ഇരിക്കുന്നു. ഓ എന്തൊരു മഹത്വമാണ്! അവിടെ കൊണ്ട് തീരുകയല്ല, കർത്താവിനെ അറിയാം ഈ ലില്ലി പുഷ്പം എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു, മുള്ളുകളുടെ ഇടയിൽ. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ എവിടെ ഇരിക്കുന്നത്? വി ആർ അമംഗ് ദ തോൺസ്. അവൻ താഴ്വരയിലെ ലില്ലി പുഷ്പമാണെന്ന് പറഞ്ഞു. പക്ഷേ സഭയെ കുറിച്ച് പറഞ്ഞു, അവൾ മുള്ളുകളുടെ ഇടയിലെ ലില്ലി പുഷ്പം. മുള്ള എവിടെ നിന്ന് വളർന്നു? ഈ ഭൂമിയിൽ പാപത്തിന്റെ ഫലമായി വളർന്നതാണ്. മുള്ളും പറക്കാരെയും, 3:18 വായിക്കുന്നുണ്ട്, മുള്ളും പറക്കാരെയും വളർന്നു. കർത്താവ് ആ ശിഷ്യന്മാരെ പറഞ്ഞയച്ചവൻ പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാട് പോലെ. അതേ അർത്ഥമായത്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാട്, മുള്ളുകളുടെ ഇടയിലെ ലില്ലി പുഷ്പം. എന്നാലോചിച്ച് നോക്കി, ആ ലില്ലി പുഷ്പം ഇങ്ങനെ നിൽക്കുകയാണ്, അതിൻ്റെ ചുറ്റും മുള്ളുകളാണ്. അതങ്ങോട്ടൊന്ന് കാറ്റടിച്ചാൽ, ഇങ്ങോട്ടൊന്ന് കാറ്റടിച്ചാൽ, ഈ ലില്ലി പുഷ്പം ചെന്ന് കൊള്ളുന്ന എങ്ങോട്ടാ? മുള്ളയിലോട്ടാ. ഞാൻ ഈ ലില്ലി പുഷ്പത്തെ ബേസ് ചെയ്തുകൊണ്ട് ശവസംസ്കാരത്തിന് പ്രസംഗിച്ചിട്ടുണ്ട്. കാണിച്ചറ എങ്ങനെയാണെന്ന്, ഇവൻ ഈ തോട്ടത്തിൽ ലില്ലി പുഷ്പം പറിക്കാൻ വരുന്നുണ്ട്. 6 എടുത്തെ, 6, അവൻ്റെ തോട്ടത്തിലെ പുഷ്പങ്ങളാണ് ഈ ലില്ലി പുഷ്പം. 6:2 തോട്ടങ്ങളിൽ മേയ്പ്പാനും ലില്ലി പുഷ്പത്തെ പറിപ്പാനും എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തടത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. അവൻ്റെ സുഗന്ധ സസ്യത്തിൻ്റെ തോട്ടം അവൻ്റെ സഭയാണ്. ഈ ലോകത്തിൽ സൗന്ദര്യം പരത്തുന്ന ആ സുഗന്ധ സസ്യത്തിൻ്റെ തടം അവൻ്റെ സഭയാണ്. ഈ സഭയിലേക്ക് അവൻ നടന്നിറങ്ങി വരും. ചിലപ്പോൾ എന്തിനാണെന്ന് അറിയാമോ? വേറെ ഒരു പൂവും പറഞ്ഞില്ല, എന്തോ പറഞ്ഞത്, ഇടയ്ക്ക് അവൻ ആ ലില്ലി പുഷ്പങ്ങളെ പറിച്ചെടുക്കും. ചില പൂക്കളെ പറിച്ചെടുത്തുകൊണ്ട് അവൻ്റെ സ്ഥലത്തിലേക്ക് അവൻ കൊണ്ടുപോകും. ഞാൻ ഇങ്ങനെ പറയും, അതുവരെയും അവർ മുള്ളിൻ്റെ ഇടയിലായിരുന്നു, ഇനിയും അവർ മുള്ളില്ലേ? കഥ പറഞ്ഞു, മതി, നീ ഇനി മുള്ളിനകത്തിരിക്കണ്ട, നിന്നെ ഞാൻ പറിച്ചെടുക്കുകയാണ്. ആ തോട്ടത്തിൻ്റെ ഇവിടെ വസൻ ആ മുള്ളുകളുടെ ഇടയിൽ നിന്ന് ആ ലില്ലി പുഷ്പത്തെ പറിച്ചെടുത്തു. മരണത്താൽ നമ്മളെ മാറ്റുമ്പോൾ അവൻ മർത്യനെ പൊടിയിലേക്ക് ചേർക്കുന്നു. കർത്താവാണ് പൊടിയിലേക്ക് ചേർക്കുന്നത്. കർത്താവ് അറിയാതെ മരിക്കില്ല. കർത്താവ് വന്നാൽ ലില്ലി പുഷ്പത്തെ പറിച്ചെടുക്കുകയാണ്. പക്ഷെ പറിച്ചെടുക്കുമ്പോൾ ഓർത്തു നോക്കുക, അതുവരെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മുള്ളിൻ്റെ അനുഭവങ്ങൾ ഒക്കെ അനുഭവിച്ച ദൈവജനം ആ മുള്ളിനിടയിൽ നിന്ന് അവൻ പറിച്ചെടുത്തു. നമ്മളെ ഇവിടെ കാണുന്നുവെന്ന് ചിന്തിച്ചാട്ടെ, മുള്ളുകളുടെ ഇടയിലെ ലില്ലി പുഷ്പം. എന്നാൽ ഇവിടെ ആ പ്രയോഗം നോക്കിക്കാട്ടെ, മുള്ളുകളിടയിലെ ലില്ലി പുഷ്പം പോലെ കന്യകമാരുടെയിൽ എൻ്റെ പ്രിയനിക്കുന്നത്. കന്യകുമാർ എന്ന് പറഞ്ഞിരിക്കുന്നത് യമംഗ് ദ ഡോട്ടേഴ്സ്. യമംഗ് ദ ഡോട്ടേഴ്സ്. നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ, യെരുശലേം പുത്രിമാർ നിന്ദിച്ചു. ഇവിടെ വെറും യമംഗ് ദ ഡോട്ടേഴ്സ്. യെരുശലേം പുത്രിമാർ അല്ലത്, അവർ ദേ ആർ മിയർ ഡോട്ടേഴ്സ്. യെരുശലേം പുത്രിമാർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരാ. ഇവർ വെറും ഡോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ രക്ഷിക്കപ്പെടാത്തവരാ. മീതെയുള്ള യെരുശലേം നമ്മുടെ അമ്മയാണ്, അവളാണ് നമ്മുടെ അമ്മ. ഗലാത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഇവിടെ വെറും ഡോട്ടേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവരുടെ മധ്യത്തിൽ ഇരിക്കുന്ന ലില്ലി പുഷ്പം. യെസ്. 3 കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയൻ ഇരിക്കുന്നു. അവൻ്റെ നിഴലിൽ ഞാൻ അതിമതത്തോടെ ഇരുന്നു, അവൻ്റെ പഴം എൻ്റെ രുചിക്ക് മധുരമായിരുന്നു. ഞാൻ പണ്ട് രക്ഷിക്കപ്പെട്ടു വന്ന സമയം 74 രക്ഷിക്കപ്പെടുന്നത്, എനിക്ക് ഓർമ്മയുണ്ട്. 76 ഞാൻ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്, ഈ കർത്താവിനെ എന്തിനായി ഈ നാരകമായിട്ട് ഉപമിച്ചെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ചില വിശ്വാസത്തോടെ ചോദിച്ചിട്ടുണ്ട്, എന്തിനായി കർത്താവിനെ നാരകമായിട്ട് ഉപമിച്ചെന്ന് ചോദിച്ചു. കാരണം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, ഈ മുള്ളുള്ള നാരകത്തോട് കർത്താവിനെ എന്തിനാ ഉപമിച്ചത്. ഒരൊറ്റ മനുഷ്യൻ പറഞ്ഞെന്നില്ല, ഇനി ഓരോരുത്തർ ഓരോ അഭിപ്രായമൊക്കെ പറഞ്ഞു, പക്ഷെ എന്തിനായി കർത്താവിനെ മുള്ളുള്ള നാരകത്തോട് ഉപമിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഈ ഭാഗം പഠിച്ചപ്പോൾ എൻ്റെ ഹൃദയം ഒത്തിരി സന്തോഷിച്ചു. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയൻ ഇരുന്നു. അതിന്റെ നിഴലിൽ ഞാൻ അധികം ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരൊന്ന് ശ്രദ്ധിച്ചേ, അതിന്റെ നിഴലിൽ ഇരുന്നല്ല, ഐ സാറ്റ് അണ്ടർ ഹിസ് ഷാഡോ ആൻഡ് ഹിസ് ഫ്രൂട്ട് വാസ് സ്വീറ്റ് ടു മൈ ടേസ്റ്റ്. അവന്റെ നിഴലിൽ ഞാൻ ഇരുന്നെന്ന്. ഇംഗ്ലീഷ് ബൈബിൾ ആരുടെ ഉണ്ട് അല്ലേ? ഹിസ് എന്നല്ലേ മോനെ? യെസ്, ഐ സാറ്റ് അണ്ടർ ഹിസ് ഷാഡോ ആൻഡ് ഹിസ് ഫ്രൂട്ട് വാസ് സ്വീറ്റ് ടു മൈ ടേസ്റ്റ്. അവന്റെ നിഴലിൽ ഇരുന്നെന്ന്, അതിന്റെ നല്ല. അപ്പോൾ ആ നാരകം തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. ഐ സാറ്റ് അണ്ടർ ഹിസ് ഷാഡോ ആൻഡ് ഹിസ് ഫ്രൂട്ട് വാസ് സ്വീറ്റ് ടു മൈ ടേസ്റ്റ്. കർത്താവിനെയാണ് ആ നാരകം കാണിച്ചത്. പക്ഷെ കർത്താവിനെ എന്തിനാണ് ഈ നാരകമായിട്ട് ഉപയോഗിച്ചത്? നമ്മൾ അവിടെ നിന്ന് ചിന്തിച്ചു നോക്കിയേ, ഇവൾ അന്വേഷിച്ചിടുന്നത് എന്താണ്? വിശ്രമവും ഭക്ഷണവുമാണ്. അത് രണ്ടും ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? നിഴലിൽ ഇരുന്നു എന്ന് പറയുമ്പോൾ വിശ്രമം, അതിന്റെ പഴം ഭക്ഷിച്ചെന്ന് പറയുമ്പോൾ അത് ഭക്ഷണം. സോ ഭക്ഷണവും വിശ്രമവും കർത്താവിൽ തന്നെ കണ്ടെത്തി, ആ നാരകത്തിൽ തന്നെ കിട്ടി. പക്ഷെങ്കിൽ ഈ കർത്താവിനെ എന്തിനാ നാരകമായിട്ട് ഉപയോഗിച്ചത്? യെസ്, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇവളെ ഇതുവരെ അന്വേഷിച്ച് നടന്നത് വിശ്രമമാണ്, ഭക്ഷണമാണ്. നോക്കുക, ഈ ലോകത്തിലുള്ള അനേക യൗവനക്കാർ, യൗവനയുക്തയായ ശൂനമി, അവൾ അനേക ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവൾ ഇന്ന് പറയുകയാണ്, ആ ചെറുപ്പക്കാരൊക്കെ കാട്ടുമരങ്ങളാണ്. അതിൻ്റെ അർത്ഥം, ആ ചെറുപ്പക്കാർക്ക് എന്നോട് സ്നേഹം കാണും, പക്ഷെങ്കിൽ ചില കാലാവസ്ഥ സീസണൊക്കെ അനുസരിച്ച് ഇവരെന്നോ എന്നറിയാമോ, ഇലയൊക്കെ പൊഴിച്ചു കളി. എന്തായാലും ഈ നാരകത്തിൻ്റെ പ്രത്യേകത, നാരകം സീസൺ അനുസരിച്ച് ഇലപിക്കത്തില്ല. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ലോകത്തിലുള്ള കാട്ടുമരങ്ങളെല്ലാം സീസൺ അനുസരിച്ച് ഇലപൊഴിക്കുമ്പോൾ, നാരകം സീസൺ അനുസരിച്ച് ഇലപൊഴിക്കത്തില്ല. സ്തോത്രം. അവൾ പറയുന്ന അർത്ഥം ഇതാണ്, ഞാൻ അനേകരെ നിഴലിൽ ഞാൻ അന്വേഷിച്ചു, വിശ്രമത്തിന് വേണ്ടി അനേക ചെറുപ്പക്കാരുടെ അടുക്കൽ ഞാൻ പോയി, അവരൊക്കെ സ്നേഹം എന്നോട് നടിക്കും, പക്ഷെങ്കിൽ സീസൺ അനുസരിച്ച്, എൻ്റെ മേൽ വിരിച്ച സീസൺ അനുസരിച്ച് ആ ഇലയൊക്കെ അവർ പൊഴിച്ചു കളയും. എൻ്റെ പ്രിയനോ, അവൻ എൻ്റെ മേൽ വിരിച്ച തണല് ഒരിക്കലും അവൻ മാറ്റിക്കളയതില്ല. അതുകൊണ്ടാണ് അവനെ നാരകമായിട്ട് പറഞ്ഞത്. നമുക്ക് യാക്കോബ് ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. യെസ്, 1:17 എന്ന് വായിച്ചേ. ഇതിൻ്റെ വ്യാഖ്യാനം അവിടെ കാണുന്നു. യാക്കോബ് 1:17, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനം. ഇൻ ഹിം ദർ ഇസ് നോ ഷാഡോ നോർ വേരിയബിൾനെസ്, ഹി വിൽ നോട്ട് ചേഞ്ച്. ഒരു ട്രാൻസ്ലേഷൻ വായിച്ചതിന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, നോ ഷാഡോ വിൽ ഫോളോ അപ്പോൺ യു ബിക്കോസ് ഓഫ് ഹിസ് ടേണിങ്. അവൻ തിരിഞ്ഞു പോയതിന്റെ ഫലമായി നിന്റെ മേൽ നിഴൽ വീഴില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവൻ തിരിഞ്ഞു പോകില്ല നിന്റെ അടുക്കൽ നിന്ന്. നീ വീണുപോയി, പരാജയപ്പെട്ടു പോയി, നീ അരുതാത്തത് ചെയ്തു, അപ്പോഴും നിന്റെ അടുക്കൽ അവൻ നിൽപ്പുണ്ട്, നിന്നെ അവൻ വിട്ടുപോകത്തില്ലേ. ചിന്തിച്ച ആ സ്നേഹം, നീ അരുതാത്ത ചെയ്തു, നീ അനുസരണക്കേട് കാണിച്ചു, അന്നേരവും നിന്റെ അടുക്കൽ അവൻ നിൽപ്പുണ്ട്, അവൻ നിന്നെ വിട്ടുപോകുന്നില്ലേ. നോ ഷാഡോ വിൽ ഫോളോ അപ്പോൺ യു ബിക്കോസ് ഓഫ് ഹിസ് ടേണിങ്. അവൻ തിരിഞ്ഞു പോയതിന്റെ ഫലമായി നിന്റെ മേൽ ആ നിഴൽ വീഴില്ലേ. കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കുക. ലോകത്തിൽ ഏത് മനുഷ്യനെ നമ്മൾ ആശ്രയിച്ചാലും, ഏത് മനുഷ്യനും സ്നേഹം നടിച്ചും സ്നേഹം തന്നേക്കാം, പക്ഷെങ്കിൽ ആ ഇല പൊഴിഞ്ഞു പോകാം. എന്നാൽ എൻ്റെ പ്രിയൻ എൻ്റെ മേലൊരു ഒരു തണൽ എനിക്ക് തന്നു, ആ തണൽ ഒരിക്കലും അവൻ മാറ്റിക്കണില്ല. അവന് ഗതിഭാഗത്താലുള്ള ആച്ഛാദനമില്ല. നമ്മുടെ കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തിന് മാറ്റമില്ല. ഞാൻ നിന്നെ നിത്യസ്നേഹത്താൽ സ്നേഹിച്ചു, ഒരിക്കലും ആ സ്നേഹം മാറിപ്പോകുന്നില്ല. മനുഷ്യരായി നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാൽ ലോകത്തിലുള്ള മനുഷ്യരൊക്കെ കാട്ടുമരങ്ങളാണ്. അവളിവിടെ വായിക്കുന്നു, ഐ സാറ്റ് അണ്ടർ ഹിസ് ഷാഡോ, ഞാൻ അവിടെ ഇരുന്നെന്നാണ് അവള്. അതുവരെയും അന്വേഷിച്ച് നടന്ന അവള് അവന്റെ നിഴലിന്റെ കീഴിൽ ഇരുന്നു. സങ്കീർത്തനം 91:1 കഥാവ്, തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാകുന്നു എന്നുള്ളത് ഇംഗ്ലീഷിൽ, ദൗ ഹാസ് ബീൻ എ ഡ്വെല്ലിംഗ് പ്ലേസ് ഇൻ ഓൾ ജനറേഷൻസ്. ഞാൻ ഒത്തിരി ധ്യാനിച്ചിട്ടുള്ളൊരു വാക്യമാണ്, ദൗ ഹാസ് ബീൻ എ ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ നോക്കി പറയാണ്, യു ഹാവ് ബീൻ എ ഹൗസ് ഫോർ മീ ഫോർ ജനറേഷൻസ്. ഒരു വീട്ടിലോട്ട് നമ്മൾ എവിടെ പോയാലും ഓടി വരാൻ കൊതിക്കുന്ന എവിടോട്ടാണ്? വീട്ടിലോട്ടാണ്. നമ്മൾ ആ വീട്ടിൽ വരുമ്പോൾ നമുക്കൊരു അംഗീകാരമുണ്ട്, ഒരു വിശ്രമമുണ്ട്, നമുക്കൊരു സുഖമുണ്ട്. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ബോധത്തേക്ക്, ദൗ ഹാസ് ബീൻ എ ഡ്വെല്ലിംഗ് പ്ലേസ് ഓൾ ജനറേഷൻസ്. ജീവിതത്തിൻ്റെ ചൂടുള്ള വേളയിൽ, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിൽ, നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ സ്നേഹിക്കുന്നവരുടെ അടുക്കൽ ഓടി വരാൻ കൊതിക്കുന്ന പോലെ, ദൗ ഹാസ് ബീൻ എ ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ അസ്. നീ ഒരു വിശ്രമ സ്ഥലമാണ്, ഒരു താമസ സ്ഥലമാണ്, ദൈവജനത്തിന് ഓടി ചെല്ലുവാൻ കഴിയുന്നൊരു. അതേ ആശയമാണ് ഇവിടെ പറയുന്നത്, ഐ സാറ്റ് അണ്ടർ ഹിസ് ഷാഡോ ആൻഡ് ഹിസ് ഫ്രൂട്ട് വാസ് സ്വീറ്റ് ടു മൈ ടേസ്റ്റ്. ഒന്ന് ശ്രദ്ധിച്ചു ചോദിക്കാതെ എത്ര സത്യമാണെന്ന്. ഈ കർത്താവിൻ്റെ നിഴലിൽ വന്നിരുന്നിട്ട് ഈ കർത്താവ് തരുന്ന ഓരോ പഴങ്ങൾ ഇങ്ങനെ പച്ചിക്കുകയാണെങ്കിൽ, ശുനിമി പറഞ്ഞ പോലെ, ഈ നാവിന് ഇങ്ങനെ മധുരമായിരിക്കും. കർത്താവ് തരുന്ന നീതി, വീണ്ടെടുപ്പ്, വിശദീകരണം, പുത്രത്വം, അംഗീകാരം, ഈ ഓരോ പഴം ഒന്ന് ഭക്ഷിച്ചു നോക്കിയേ. നമ്മുടെ വായിങ്ങനെ മതിലിച്ചോണ്ടിരിക്കും. അവൻ തരുന്ന പഴങ്ങൾ ഓരോന്ന് ഭക്ഷിച്ചുകൊണ്ടിരുന്നാൽ ആ നിഴലിൽ നിന്ന് ആസ്വദിക്കുക മാത്രം, ഇതെന്റെ അങ്ങനെ രുചി അനുഭവിച്ചുകൊണ്ടിരിക്കും. അതല്ലേ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ചെന്നാലും മതി വരാത്ത ഒന്ന്? ഇതിന്റെ ആദ്യത്തെ വായിച്ചില്ലയോ, നിന്റെ സ്നേഹം വീഞ്ഞിലും രസകരമാണ്. കർത്താവിന്റെ സ്നേഹം ആസ്വദിച്ച ജനത്തിന് വേറെ ഒന്നും വേണ്ട. അവർക്ക് തൃപ്തിക്ക് സന്തോഷത്തിന് എല്ലാം അവൻ മതി. നാലാം വാക്യം കൂടെ നോക്കാം നമുക്ക്. അതിന്റെ ആദ്യത്തെ ഒരു പോർഷൻ ഇന്ന് അവസാനിപ്പിക്കാം. നാലാം വാക്യം, അവൻ എൻ്റെ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു, എൻ്റെ മീതെ അവൻ പിടിച്ച കുടി സ്നേഹമായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നാലാം വാക്യം. ഹി ഹാസ് ബ്രോട്ട് മീ ടു ഹിസ് ബാങ്ക്വറ്റിംഗ് ഹൗസ് ആൻഡ് ഹിസ് ബാനർ ഓവർ മീ വാസ് ലവ്. ഞാൻ തനി ആ വീട്ടിൽ വന്നതല്ല, ഈ വിരുന്ന് വീട്ടിൽ, ഈ വീഞ്ഞിന്റെ വീട്. വീഞ്ഞ് എപ്പോഴും സന്തോഷത്തെ കാണിക്കുന്നതാണ് നമുക്കറിയാം. ഈ വീഞ്ഞു വീട് സഭാപ്രസംഗി 10:19 സഭാപ്രസംഗി 10:19 ഇങ്ങനെ വായിക്കുന്നു, സന്തോഷത്തിനായിട്ട് വിരുന്ന് കഴിക്കുന്നു, വീഞ്ഞ് ജീവനെ ആനന്ദിപ്പിക്കുന്നു. നോക്കുക, ജീവനെ ആനന്ദിപ്പിക്കുന്ന സന്തോഷം തരുന്ന ഒരു വീടുണ്ട്, അത് ദൈവസഭയാണ്. നമ്മൾ വായിക്കുന്നു, ഹി ബ്രോട്ട് മീ ടു ഹിസ് ബാങ്ക്വറ്റിംഗ് ഹൗസ്. ഈ വിരുന്ന് മേശയുള്ള, ഈ വിഭവങ്ങൾ വിളമ്പുന്ന ഈ വീട്ടിൽ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു, എന്നെ അവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ തനിയെ വന്നതല്ല, എന്നെ അവിടെ കൂട്ടിക്കൊണ്ടുവന്നതാണ് അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, വചനത്തിൽ എത്രയോ നിഴലുണ്ട്. അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യനെ എങ്ങനെ കൊണ്ടുവന്നു? അവൻ വഴി അമ്പലത്തിൽ എത്തിച്ചു. ആദമിന് വേണ്ടി അവയെ ഉണ്ടാക്കിയിട്ട് അവളെ ആദമിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ദൂരെ കിടന്ന റിബെക്കയെ ഇസാക്കിന് വേണ്ടി കൊണ്ടുവന്നു ഇല്ലേ? രണ്ടു കാലം മുടന്തനായ മെഫിബോശെത്തിനെ രാജാവിന്റെ മേശയിലേക്ക് കൊണ്ടുവന്നു. ഇതെല്ലാം അതിന്റെ നിഴലാണ്. ഹി ബ്രോട്ട് മീ ടു ഹിസ് ബാങ്ക്വറ്റിംഗ് ഹൗസ്. അവന്റെ വിരുന്ന് വീടാണ് അവന്റെ സഭ. ആ വഴിയമ്പലം, രാജാവിന്റെ മേശ, ആ ഭക്ഷണം തരുന്ന വീട്, ആ ആനന്ദം തരുന്ന വീട്, അവിടോട്ട് എന്നെ എത്തിച്ചു അവൻ. ഹി ബ്രോട്ട് മീ. പിന്നെ അവൾ പറയുന്നത് എന്നാ? എന്റെ മീതെ അവൻ പിടിച്ച കൊടി സ്നേഹമായിരുന്നു. ഞാനത് പറയുമ്പോഴൊക്കെ ഒരു സംഭവം പറയും. ഞാൻ മസ്കറ്റ് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ മസ്കറ്റിലെ മസ്കറ്റിന്റെ പ്രദേശത്ത് ജോലി ചെയ്യും. എൻ്റെ ഓഫീസ് ഇപ്പുറത്തായിരുന്നു. ഞാൻ സാറിന് കയറി പോകുമ്പോൾ ഈ പോർട്ട്, അവിടുത്തെ മസ്കറ്റ് പോർട്ടിൻ്റെ അതിലേ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. സാധാരണ എപ്പോഴും ഈ പോർട്ടിൻ്റെ അതിലേ പോകുമ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും വിദേശത്തു നിന്ന് ഒരുപാട് കപ്പലുകൾ അവിടെ വരും. ഓരോ ഇന്ത്യയുടെ കപ്പൽ, ഇങ്ങനെ ഓരോ രാജ്യത്തെ കപ്പൽ വരും. അപ്പോൾ ഇന്ത്യയുടെ കപ്പലൊക്കെ വരുമ്പോൾ ഇന്ത്യയുടെ ഫ്ലാഗ് ഇങ്ങനെ നിൽക്കുക. പക്ഷേ ഈ പോർട്ടിലോട്ട് ഇന്ത്യൻ കപ്പൽ വരുമ്പോൾ കാണാം, പുറംകടലിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇന്ത്യയുടെ ഫ്ലാഗ് താഴോട്ട് ഇറക്കിയിട്ട് ഒരു ക്യാപ്റ്റൻ, ഇവിടുത്തെ ഒരു ക്യാപ്റ്റൻ ഒരു ടഗ് ബോട്ടിൽ ദൂരെ ചെന്നിട്ട് ഈ കപ്പലെ കയറിയിട്ട് ഒമാൻ്റെ ഫ്ലാഗ് അതേ കളത്തും, ഇന്ത്യയുടെ ഫ്ലാഗ് താത്തിട്ട് ഒമാൻ്റെ ഫ്ലാഗ് കളത്തും കളത്തിയിട്ട് അതുവരെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആ കപ്പൽ ഓടിച്ചോടുന്നത്. പക്ഷേ അവിടെ ഒമാൻ്റെ ഫ്ലാഗ് കയറ്റി കഴിഞ്ഞ ഉടൻ പിന്നെ ആ കപ്പലിൻ്റെ നിയന്ത്രണം ആ ഒമാൻ്റെ പോർട്ട് അറിയാവുന്ന ക്യാപ്റ്റൻ ഏറ്റെടുക്കുകയാണ്. അവൻ ഏറ്റെടുത്തിട്ട് ആ കുഴിയൊക്കെ അവളോടെ മാറ്റി അതിനെ പോർട്ടി കൊണ്ടുപോകുന്നു. അവിടെ സാധനമൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് ഈ ഒമാൻ്റെ ക്യാപ്റ്റൻ തന്നെയാണ് ഓടിച്ച് വീണ്ടും പുറംകല്ലിൽ കൊണ്ടു കൊടുക്കുന്നത്. ഒന്ന് ചിന്തിച്ചേ, ആശങ്ക ചിന്തിച്ചേ, എൻ്റെ മീതെ അവനൊരു കൊടി പിടിച്ചു, എൻ്റെ നിയന്ത്രണം അവൻ ഏറ്റെടുത്തു, എൻ്റെ ജീവിതത്തിൻ്റെ ക്യാപ്റ്റനായിട്ട് അവൻ മാറി. ഈ അപകടമുള്ള ഈ സമുദ്രത്തിൻ്റെ കുഴികളൊക്കെ അറിയാവുന്ന കർത്താവ് അവൻ എൻ്റെ മീതെ പിടിച്ചിരുന്ന പല കൊടികളും മാച്ചിട്ട് അവൻ്റെ കൊടി ഉയർത്തി, ആ സ്നേഹത്തിൻ്റെ കൊടി ഉയർത്തിയിട്ട് അവൻ ഈ കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞു. അവൻ എന്നെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കും. അവൻ എൻ്റെ കർത്താവാണ് എന്ന് മാത്രമല്ല, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും എൻ്റെ ശിരസ് ഞാൻ ഉയരത്തിലേക്ക് നോക്കിയാൽ എൻ്റെ മീതെ അപ്പോഴും പറക്കുന്ന കൊടിയ സ്നേഹമാണ്. ഏത് സന്ദർഭമായിക്കോട്ടെ, ഞാൻ പരാജയപ്പെട്ടു, ഞാൻ അരുതാത്ത ചെയ്തു, ഞാൻ അവനെ സ്നേഹിക്കാതിരുന്ന സന്ദർഭമുണ്ട്, ഞാൻ പുറന്തിരിഞ്ഞ സന്ദർഭമുണ്ട്, എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ എൻ്റെ ശിരസ് ഉയരത്തിലേക്ക് ഞാൻ നോക്കിയാൽ അപ്പോഴും എനിക്കൊരു കാര്യം അറിയാം, അവിടെ അന്നേരം പാറിക്കിടപ്പുണ്ട് ഒരു കൊടി, ആ കൊടി സ്നേഹമാണ്. എൻ്റെ കണ്ണുകൾ ഉയർത്തിയാൽ ആ സ്നേഹത്തിൻ്റെ കൂടി അവിടെയുണ്ട്, അവൻ അത് അഴിച്ചു മാറ്റിയിട്ടില്ല. എന്നെ നിത്യയിലെത്തിക്കുമ്പോളും ആ കപ്പലിൽ ആ കൊടി ഉയർത്തിയതുപോലെ എൻ്റെ കർത്താവിൻ്റെ അധികാരം എൻ്റെ മേൽ ഉയർത്തി കഴിഞ്ഞു. ആ കർത്താവ് എന്നിൽ ഉയർന്നു കഴിഞ്ഞു. കർത്താവിനെ എൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നെ ആ തുറമുഖത്ത് അവൻ എത്തിക്കും. ആ വലിയ സ്നേഹത്തിൻ്റെ കൊടിയാണ് എൻ്റെ കർത്താവ്. ഈ കൊടി എന്നിൽ പിടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ 6:4 നോക്കിയാട്ടെ, എൻ്റെ പ്രിയേ നീ തിർസാ പോലെ സൗന്ദര്യമുള്ളത്, യെരൂശലേം പോലെ മനോഹര. അടുത്തത് സഭയെ നോക്കി പറയാണ്, കുഴികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കര. 10 നോക്കിയാട്ടെ, അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും, കുഴികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഇവളാ. സഭയെ നോക്കി പറയുകയാണ്, ഒരു കൊടിക്കീഴിൽ അവൾ അണിനിരന്ന് കഴിഞ്ഞു, അവളുടെ മീതെ ഒരു കൊടി ഉയർത്തി കഴിഞ്ഞു, അവളുടെ നാഥൻ കർത്താവായി ഉയർത്തപ്പെട്ട ആ കൊടി, ആ കൊടിക്കീഴിൽ അണിനിരന്നപ്പോൾ ആ സഭയെ നോക്കി ചോദിക്കുകയാണ്, സൈന്യങ്ങൾ പോലെ ഇവിടെ വായിക്കുന്ന എന്താ, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഇവള് ആരാണ്? ആ ക്യാപ്റ്റന്റെ കീഴിൽ അണിനിരന്ന ഒരു സൈന്യമാണ് അവൾ. ദൈവസഭ, ആ ക്യാപ്റ്റൻ ഓർഡർ അനുസരിക്കുന്ന ദൈവജനം, ആ കൊടികൾ ഉയർത്തിയ ദൈവജനം. ഇവൾ ആരാണെന്ന് ദൂതന്മാർ ചോദിക്കുകയാണ്. ഈ കൊടി ആരാണെന്ന് അറിയാമോ? കർത്താവ് തന്നെയാണ്. യെശയ്യാപ്പനം തന്നെ 10 വായിച്ചേ, കർത്താവിനെയാണ് ആ കൊടിയായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. യെശയ്യാപ്പനം തന്നെ 10, യെശയ്യാപ്പനം തന്നെ 10, വംശങ്ങളുടെ കൊടിയായവൻ, ജാതികൾക്ക് വംശങ്ങളുടെ കൊടിയായ ഈശായുടെ പേരായവൻ, കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. നമ്മുടെ മീതെ പിടിക്കപ്പെട്ട കൊടി സ്നേഹത്തിൻ്റെ കൊടി, നമ്മളെ ആ തുറമുഖത്ത് എത്തിക്കുവോളും പാറിപ്പറക്കുന്ന സ്നേഹത്തിൻ്റെ കൊടി. ഈ സ്നേഹത്തിൻ്റെ അഗാധ, അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ 7 വാക്യം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള വാക്യമാണ്. 7 വാക്യം എന്താ പറയുന്നത്? യെരുശലേം പുത്രിമാരെ, അവിടെ നോക്കിയാൽ വെറും പുത്രിമാരെ എന്നല്ല, ദൈവജനത്തോട് വിളിച്ചാണ് പറയുന്നത്, യെരുശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിനിഷ്ടമാകുവോളും അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. എന്തിനോടാ തുലനം ചെയ്തതെന്ന് നോക്കിയേ, വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്. നമുക്ക് ഈ തിരുവേണത്തിൽ വായിക്കുന്നുണ്ട്, ഈ പേടമാനിനെ കുറിച്ചൊക്കെ ഒത്തിരി വായിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കലമാനാണ് കൊമ്പുള്ളത്, ഈ കലമാൻ കൊമ്പ് വെച്ചിട്ട് പേടമാനിൻ്റെ കണ്ണ് ചൊറിഞ്ഞു കൊടുക്കുന്ന പറയുന്നത്, അതിൻ്റെ അറ്റം വെച്ച് ഇങ്ങനെ അത്ര ശ്രദ്ധയോടു കൂടി, അത്ര ടെൻഡറായിട്ടുള്ളൊരു ജീവിയാണ് ഈ പേടമാൻ. ഒരു ചെറിയ ശബ്ദം, ഒരു ഇല അനക്കുന്ന ശബ്ദം കേട്ടാൽ മതി അത് ഓടിപ്പോവും. അതിന് ദൈവം വലിയ ചെവി കൊടുത്തിട്ടുണ്ട്, 2 എന്തിനാണെന്നറിയോ? ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ടാ ഇങ്ങനെ. അത് ഏതെങ്കിലും ഒരു കരിയിലുള്ള അനക്കം കേട്ടാൽ ഉടനെ ഈ ചെവി അങ്ങോട്ട് തിരിച്ച് ശബ്ദം ഉണ്ടോ എന്ന് നോക്കും, അതിനാ വലിയ ചെവി കൊടുത്തേക്കുന്നത്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നു. ചൂടുള്ള സമയം ജലാശയമുള്ള ഇടങ്ങൾ വനത്തിൽ ചില പ്രത്യേക സ്ഥാനമേ ഉള്ളൂ, അവിടെ ഒന്ന് ചെന്ന് വെള്ളം കുടിക്കാൻ ഈ മാൻ ഇങ്ങനെ നോക്കിയിരിക്കുക. എന്നാണെന്നറിയാമോ? അവിടെ സാധാരണ പുലിയും സിംഹവും കാണും, അവന്മാർ ആ വെള്ളത്തിന് അവിടെ കിടക്കുക, അവന്മാർ മാറത്തില്ല. ഇത് വെള്ളം കുടിക്കാൻ അങ്ങ് ദാഹിക്കുക, ഇതിനാ അവിടെ ഒന്ന് ചെല്ലണമെങ്കിൽ എത്രയോ അപകടം താണ്ടി വേണം ചെറുകെ ചെറുകെ ഈ മാൻ നടന്ന് ആ അവിടെ ജലാശയം ചെന്ന് കുടിക്കേണ്ടത്. സങ്കീർത്തനകൻ പറയുന്നത് അതുപോലെ എൻ്റെ ആത്മാവ് ദൈവത്തിന് വേണ്ടി ഞാൻ കൊതിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എല്ലാം മാനെ എടുത്ത് കാണിക്കുന്നു. ഇവിടെ നോക്കുക, ഈ സ്നേഹബന്ധത്തെ ദൈവത്തിൻ്റെ പുത്രൻ ആ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിച്ച് യെരുശലേം പുത്രിമാരെ എന്ന് പറയുമ്പോൾ ദൈവസഭയോടാണ് ആ പറയുന്നത്. യെരുശലേം പുത്രിമാരെ, വെറും പുത്രിമാരല്ല, പ്രേമത്തിന് ഇഷ്ടമാകുവോളും അതിനെ ഇളക്കരുത്, ഉണർത്തരുത്. ഡോണ്ട് ഡിസ്റ്റേബ്. ഈ ചെറുമാനുകൾ, വയലിലെ പ്രണമാനുകൾ, അത് പെട്ടെന്ന് ഡിസ്റ്റേബ്ഡ് ആകുന്നതാണ്. ഒരു ചെറിയ ശബ്ദത്തെങ്കിൽ അനങ്ങിയാൽ അത് ഓടിപ്പോകുന്നതാണ്. ആത്മീയ ജീവിതത്തിൻ്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ, കർത്താവിനോടുള്ള അഭേദ്യമായ ടെൻഡർ ലവ് അനുഭവിക്കുന്ന ദൈവജനത്തിൻ്റെ ആ സ്നേഹബന്ധം മറ്റുള്ളവർ ഒരിക്കലും ഡിസ്റ്റേബ് ചെയ്യരുതെന്ന് കർത്താവ് പറയുകയാണ്. അതാണ് എൻ്റെ ആശയം. ആ സ്നേഹം അനുഭവിക്കുന്നവർ അനുഭവിക്കട്ടെ, എന്നോട് ആ പ്രേമം ആസ്വദിക്കുന്നവർ ആസ്വദിക്കട്ടെ. നോക്കുക, അത്രമാത്രം സ്നേഹത്തിലേക്ക് അവൾ കടന്നു വന്നു കഴിഞ്ഞു. അവിടെ എടുത്തു പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, അടുത്തായിട്ട് പറയുന്ന ശ്രദ്ധിക്കണേ. അതിൻ്റെ 5 വാക്യത്തിൽ, ഞാൻ പ്രേമ പരവശയായിരിക്കുക, മുന്തിരിയടത്തം തന്നെ ശക്തിയിരിപ്പീൻ, നാരങ്ങിയാത്തം തന്നെ തണുപ്പിപ്പീൻ, അവൻ്റെ ഇടങ്കൈ എൻ്റെ തലയും കിടയിരിക്കട്ടെ, അവൻ്റെ വലങ്കൈ എന്നെ ആശ്ലേഷിക്കട്ടെ, നാരങ്ങിയാത്തം തന്നെ തണുപ്പിപ്പീൻ, ഞാൻ പ്രേമ പരവശയായിരിക്കാൻ. ഇവിടെ വായിക്കുന്നത് ഓവർവെൽംഡ് വിത്ത് ജോയ് എന്നാണ്. അതായത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേക അനുഭവത്തിലേക്കാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവജനത്തിന് നമ്മൾ അത്രയും അത് ഗൗരവമായിട്ട് ചിന്തിക്കാത്തൊരു കാര്യമാണ്. എന്നാൽ ഞാൻ ഒരല്പം ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഇംഗ്ലീഷ് അത് വായിച്ചാൽ, സ്റ്റേ മീ, സസ്റ്റെയിൻ മീ വിത്ത് കേക്സ് ഓഫ് റൈസ് ആൻഡ് കംഫർട്ട് മീ വിത്ത് ആപ്പിൾസ് ഫോർ ഐ ആം സിക്ക് വിത്ത് ലവ്. സ്നേഹത്താൽ സിക്കായി എന്ന് പറഞ്ഞാൽ, ഞാൻ ശ്രദ്ധിച്ചു നോക്കി ഇത് എന്താ എൻ്റെ ആശയം എന്നുള്ളത് അനേക പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ തിരഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു. കർത്താവിൻ്റെ സ്നേഹം വാസ്തവത്തിൽ അതുപോലെ നമ്മളിലേക്ക് അങ്ങോട്ട് ഒഴുക്കുകയാണെങ്കിൽ ഈ ശരീരത്തിന് മുഴുവൻ വഹിക്കാനൊക്കെ ഇല്ല. ഞാൻ ഒരിക്കൽ ഈ ഭാഗം കൊച്ചിയിൽ വില്യം സാറുള്ള അസംബ്ലിയിൽ ഇതുപോലെ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ, ആ കഴിഞ്ഞിട്ട് വില്യം സാറ് ഞാനും കൂടി ഇരുന്നപ്പോൾ എന്നോട് വില്യം സാറ് തനിയെ പറഞ്ഞു, രാജു, ഒരു ഞായറാഴ്ച രാവിലെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് എന്തെന്നില്ലാത്ത പരവേശം ഉണ്ടായിരുന്നു. എനിക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് അസ്വസ്ഥനായി ഞാൻ മാറി, എനിക്ക് എൻ്റെ ശരീരത്തിൽ വഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. ഞാൻ അനേകരുടെ ജീവിതത്തെക്കുറിച്ച് ഇത് വായിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയ പത്മോസിൽ കിടന്ന ആ യോഹന്നാൻ കർത്താവിൻ്റെ ബഹുത്വം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ ശരീരത്തിൽ അത് വഹിക്കാൻ കഴിയുന്നില്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ അംശമേ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. സ്ലൈറ്റ് സ്വൽപ്പം നമുക്ക് വാസ്തവത്തിൽ ആ സ്നേഹം മുഴുവൻ ഇങ്ങോട്ടൊന്ന് പകർന്നു നിന്നാൽ ഈ ബോഡിയിൽ നമ്മളിപ്പം താങ്ങത്തില്ലേ. ഈ മോർട്ടൽ ബോഡിയിൽ കർത്താവിൻ്റെ സ്നേഹത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉൾക്കൊള്ളണമെങ്കിൽ ശുനമി ഇവിടെ പറഞ്ഞ പോലെ അവൻ എന്നെ താങ്ങണം. ഹീ ഷുഡ് സസ്റ്റെയിൻ മീ. അവൻ എനിക്ക് ബലം തരണം, അവൻ എന്നെ താങ്ങണം, അവൻ എന്നെ ശക്തിപ്പെടുത്തണം, എന്നെ അവൻ തണുപ്പിക്കണം. ഇല്ലെങ്കിൽ ഞാൻ എമോഷണലായി സ്റ്റേഡപ്റ്റ് ആയിട്ട് പോകും. ഞാൻ ആ ആശയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പല പണ്ഡിതന്മാരെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, ഡി എൽ മൂടിയെ കുറിച്ച്. എനിക്ക് തോന്നുന്നു എൻ്റെ റിപ്പോർട്ട് ആ ബുക്ക് എക്സ്പീരിയൻസ് ഓഫ് ഫേമസ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ ഡി എൽ മൂടിയുടെ അനുഭവത്തിൽ ഇതുപോലെ കർത്താവിൻ്റെ സന്തോഷം കടന്നു പിടിച്ചൊരു സന്ദർഭം ഉണ്ടായി. തൻ്റെ ധ്യാനത്തെങ്കിൽ, തൻ്റെ ജീവിതത്തിൻ്റെ ധ്യാനത്തെങ്കിൽ, ഒരിക്കൽ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ സ്നേഹം അങ്ങോട്ട് കടന്നു വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് മതി, ഇനിയും വഹിക്കരുതേ കർത്താവേ, എനിക്ക് ആ ഒഴുക്ക് നിർത്തുവാനായിട്ട് ആവശ്യപ്പെട്ടു. വഹിക്കാൻ കഴിയുന്നില്ല. നമ്മൾക്ക് ഉയരാം, ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയരാം, ആ ദൈവത്തിലുള്ള സ്നേഹത്തിൻ്റെ മാധുര്യം ഊറ്റിക്കുടിക്കുക. പക്ഷെ കർത്താവ് നമ്മളെ താങ്ങിയാലേ ഒക്കെയുള്ളൂ. കർത്താവ് താങ്ങാതെ അത് അനുഭവിക്കാൻ കഴിയില്ല. നാരങ്ങാത്ത തന്നെ തണുപ്പിപ്പി, വലിയ ആശയമാണ്. മാതളനാരങ്ങയുടെ ചാറ് കുടിച്ചിട്ടുണ്ടോ? മാതളനാരങ്ങ നമ്മുടെ ശരീരത്തെ വളരെ തണുപ്പിക്കുന്ന, എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മസ്കല്ലായിരുന്നപ്പോൾ അവിടെ ഒരുപാട് കിട്ടും ഈ ഇറാനിൽ നിന്നൊക്കെ വരുന്ന വലിയ മാതളനാരങ്ങ, നല്ല ചുമന്ന. നമ്മുടെ കൃഷ്ണൻകുട്ടി സാറിനെ അന്ന് പ്രസംഗിക്കാൻ വന്ന സമയം പുള്ളിക്കൊരു ചെറിയ കോൾഡ് ഉണ്ടായിരുന്നു. അന്ന് വീട്ടിൽ വെച്ച് ഒരു ഗ്ലാസ് നല്ല പ്യുവർ ഈ മാതളനാരങ്ങയുടെ ജ്യൂസ് പുള്ളി കുടിക്കാൻ കൊടുത്തു. പുള്ളിയുടെ കോൾഡൊക്കെ ഞാൻ കൂടിപ്പോയി, കാരണം ശരീരം തണുപ്പിച്ച് കളഞ്ഞു. ഈ വാക്യം പുള്ളി അത് തന്നെ പറഞ്ഞു, നാരങ്ങാതൊന്ന് തണുപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ആശ്ചര്യമായിട്ടുള്ളൊരു കാര്യമാണ് തണുപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മുന്തിരിയടയും നാരങ്ങയും, നാരങ്ങയെക്കുറിച്ച് മാതളനാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ വരുന്നുണ്ട്. മാതളനാരകം അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് നിറച്ചല്ലിയിരിക്കുക, ഫുൾനെസ് ഓഫ് ലൈഫ്, സമർത്ഥമായ ജീവനെ അത് കാണിക്കുന്നത് നാരകപ്പളും മാതളനാരങ്ങ. കർത്താവിൻ്റെ ജീവൻ്റെ സമൃദ്ധി ഇടങ്കയിൽ അവളെ കിടത്തി വലങ്കൈ കൊണ്ട് അവളെ ആശ്ലേഷിക്കുകയാണ്. നമ്മളത് വായിക്കുന്നുണ്ട്, ഇടങ്കൈ എൻ്റെ തലയും കീഴേരിക്കട്ടെ, വലങ്കൈ കൊണ്ട് എന്നെ ആശ്ലേഷിക്കട്ടെ. ആ ആണിപ്പഴുതുള്ള കരത്തിൽ അവളെ കിടത്തി, ആണിപ്പഴുതുള്ള കരങ്ങൾ കൊണ്ട് അവളെ പിടിച്ചിട്ട് അവളെ ആ പ്രിയൻ ശക്തിപ്പെടുത്തുകയാണ് സ്നേഹം അനുഭവിക്കാൻ. കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ചെറിയ അളവൊക്കെ നമ്മളിപ്പോഴും അനുഭവിച്ചിട്ടുള്ളൂ. നമ്മൾ ഉയർന്നിട്ടൊന്നുമില്ല. നമ്മൾ ആ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുക, ആഗ്രഹിക്കുക. നമ്മൾ ഒന്നാം അധ്യായത്തിൽ ചിന്തിച്ച പോലെ അവൻ്റെ അധരത്തിൻ്റെ ചുംബനം എനിക്ക് വേണം, എനിക്കെൻ്റെ കർത്താവിനെ സ്നേഹിക്കണം. ലോകത്തിൽ ആരും എന്തും ചെയ്തോട്ടെ, നമുക്ക് പ്രശ്നമല്ലേ. ലോകം എങ്ങനെയും പോട്ടെ, എനിക്കിന്നും ഓർമ്മയുണ്ട് ഞാനൊരു ചെറുപ്പക്കാരനായി 22 വയസ്സാണ് ഉൾപ്പെടെ രക്ഷിക്കപ്പെടുന്നത്, നല്ല പ്രായം. എൻ്റെ ഒരു പ്രശ്നം എൻ്റെ കൂട്ടുകാരായിരുന്നു. പക്ഷെ അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, കർത്താവിനോട് പറഞ്ഞ വാക്ക് എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞാനത് ഫുൾഫിൽ ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കറിഞ്ഞൂടാ കർത്താവിനെ സ്നേഹിക്കാനെന്ന് തുടങ്ങി. അന്ന് പരിക്കാനൊന്നും ഇല്ലെങ്കിൽ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നോഹ നിന്ന പോലെ ലോകം മുഴുവൻ തെറ്റിപ്പോയാലും ഞാൻ നിന്റെ സന്നിധി നിന്നോളാമെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ഞാൻ ചിലപ്പോൾ അവർക്ക് എന്തിനാ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയത്തില്ല. വിൽ ടേക്ക് എ ഡിസിഷൻ. നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുക, അവൻ നമ്മളെ എത്രയോ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ അംശമേ നമ്മൾ അനുഭവിച്ചു തുടങ്ങിയുള്ളൂ. നമ്മൾ ആനന്ദിച്ച് തുടങ്ങിയാണ് ഈ ആനന്ദ സമൃദ്ധി. ഫാനി ക്രോസ്ബി പറഞ്ഞ പോലെ, ഫാനി ക്രോസ്ബി അറിയാമല്ലോ അല്ലേ, കണ്ണുകാണാത്ത ദൈവദാസൻ, 5000 പാട്ടാണ് എഴുതിയത് ഫാനി ക്രോസ്ബി, കണ്ണുകാണാത്ത സ്ത്രീ. ആ സഹോദരി എഴുതിയ 5000 പാട്ടിലൊരു പാട്ട്, ഞാൻ ആ തീരം അക്കര കടക്കുമ്പോൾ ആ സന്തോഷം എന്തെന്നുള്ളത് ഞാൻ, കണ്ണുകാണാൻ അവർക്കൊന്നും കാണാൻ സാധ്യമല്ല, എനിക്ക് ആ സ്നേഹം എന്തെന്നുള്ളത് ഞാൻ അന്നറിയും. ദ ഫുൾനെസ് ഓഫ് ജോയ്, നമ്മൾ അനുഭവിക്കാൻ പോകുന്ന സ്നേഹം എത്ര വലുതായിരിക്കും. ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവിന് നമ്മളുള്ള സ്നേഹം എത്ര വലുതായിരിക്കും. നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ എത്ര വലുതാണ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വാസ്തവത്തിൽ സത്ത് അവനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് അവനെ നമ്മൾ സ്നേഹിച്ച് സ്തുതിക്കുന്നതാണ്. അവനോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജഡമാംസി അവന് വേണ്ടി സുഗന്ധം പുറപ്പെടുവിക്കുകയാണ്. നമ്മൾ ഓർത്തതുപോലെ ലോകം മുഴുവൻ തെറ്റിപ്പോകട്ടെ, എന്തു സംഭവിക്കട്ടെ, എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം.